السلام عليكم ورحمة الله وبركاته. الحمد لله، نحمده ونستعينه ونستغفره، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. سهودرين علي كرنيا رند درس قليل تبرك أن بشيء ماي ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. തബറുക്ക് എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്ത് നിശ്ചയിച്ചിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് നന്മകൾ പ്രതീക്ഷിച്ചുകൊണ്ട് അതിൽ വർദ്ധനവ് ആഗ്രഹിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിനാണ് തബറുക്ക് എന്ന് പറയുക. വഅലൈക്കും സലാം. ഈ പറയപ്പെട്ട തബറുക്ക് ഇസ്ലാമിൽ അനുവദിക്കപ്പെടണമെങ്കിൽ സുപ്രധാനമായ രണ്ട് നിബന്ധനകൾ പാലിക്കപ്പെടേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഏതൊരു വസ്തുവിൽ നിന്നാണോ തബറുക്ക് അന്വേഷിക്കുന്നത് അതിൽ ബറക്കത്തുണ്ട് എന്ന കാര്യം സ്ഥിരപ്പെടണം. രണ്ടാമത്തെ കാര്യം, ആ വസ്തുവിൽ നിന്ന് ബറക്കത്ത് എടുക്കേണ്ട രൂപം ഖുർആനിലും ഹദീസിലും പഠിപ്പിക്കപ്പെട്ട രൂപത്തിലായിരിക്കണം. അതോടൊപ്പം ഈ രണ്ട് സുപ്രധാനമായ നിബന്ധനകൾ പാലിക്കണം. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് ഏതൊരു വസ്തുവിലും ബറക്കത്ത് ചൊരിയുന്നത് എന്ന വിശ്വാസം അവന് ഉണ്ടായിരിക്കുകയും വേണം. അതിനുശേഷം കഴിഞ്ഞ ദർസിൽ ഇസ്ലാമിൽ തബറുക്ക് ഉള്ളതായി, ഇസ്ലാമിൽ ബറക്കത്ത് ഉള്ളതായി സ്ഥിരപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച്, അതിൽ നിന്ന് ബറക്കത്ത് എടുക്കേണ്ട രൂപങ്ങളെക്കുറിച്ച് നമ്മൾ വിശദീകരിച്ചു. അതിൽപ്പെട്ടതാണ് സ്ഥലങ്ങളിലുള്ള ബറക്കത്ത്. മക്കയിൽ ബറക്കത്തുണ്ട്, മദീനയിൽ ബറക്കത്തുണ്ട്, യമനിൽ ബറക്കത്തുണ്ട്, ഷാമിൽ ബറക്കത്തുണ്ട്, മസ്ജിദുകളിൽ ബറക്കത്തുണ്ട്. അതിനുശേഷം പിന്നീട് സ്ഥലങ്ങളിലുള്ള ബറക്കത്തിനെ കുറിച്ച് നാം പറഞ്ഞു. സ്ഥലങ്ങളിലുള്ള ബറക്കത്തിന് ശേഷം സമയങ്ങളിലുള്ള ബറക്കത്തിനെ കുറിച്ച് പറഞ്ഞു. ചില സമയങ്ങളിൽ ബറക്കത്തുണ്ട്. റമദാനിൽ, ദുൽഹജ്ജയിൽ ആദ്യത്തെ 10 ദിവസങ്ങളിൽ, ആഷുറ എന്ന ദിവസത്തിൽ, അതുപോലെ പരിശുദ്ധമായ മാസങ്ങളിൽ, ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ബറക്കത്ത് നിശ്ചയിച്ച സമയങ്ങളുണ്ട്. അതിനുശേഷം പിന്നീട് വിശദീകരിച്ചത് ചില ഭക്ഷണങ്ങളിലുള്ള ബറക്കത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല തേനിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്, ജംജമിൽ ബറക്കത്ത് നിശ്ചയിച്ചിട്ടുണ്ട്, തീൻ അത്തിപ്പഴത്തിൽ, സൈതൂനിൽ ബറക്കത്തുണ്ട്. പിന്നെ അതിനുശേഷം ഇതുപോലെ തന്നെ ഭക്ഷണങ്ങളിലുള്ള ബറക്കത്ത് കഴിഞ്ഞാൽ പിന്നീട് വിശദീകരിച്ചത് ചില വാക്കുകളിലുള്ള ബറക്കത്തുകളാണ്. ഖുർആനിൽ ബറക്കത്തുണ്ട്, ദിക്റുകളിൽ ബറക്കത്തുണ്ട്, നന്മ കൽപ്പിക്കുന്നതിൽ ബറക്കത്തുണ്ട്, തിന്മ വിരോധിക്കുന്നതിൽ ബറക്കത്തുണ്ട്. അവസാനം പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരത്തിലെ ബറക്കത്തുകളെ കുറിച്ചാണ്. അപ്പൊ മൊത്തം 5 കാര്യങ്ങൾ പറഞ്ഞു: സമയം, സ്ഥലം, ഭക്ഷണം, വാക്കുകൾ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ ശരീരം. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നെല്ലാം ബറക്കത്തെടുക്കേണ്ടതിന്റെ അനുവദനീയമായ രൂപങ്ങളാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി തബറുക്കിന്റെ രണ്ടാമത്തെ വശമുണ്ട്, തബറുക്കുൽ മംനുഉ്. വിലക്കപ്പെട്ട, അള്ളാഹു സുബ്ഹാനഹു വ തആല നിരോധിച്ച, ചിലപ്പോൾ വലിയ ഷിർക്കിൽ ഉൾപ്പെട്ടേക്കാവുന്ന, അതല്ലെങ്കിൽ ചെറിയ ഷിർക്കിൽ അകപ്പെട്ടേക്കാവുന്ന, അതുമല്ലെങ്കിൽ ബിദഅത്തുകളിൽ അകപ്പെട്ടേക്കാവുന്ന തബറുക്കിന്റെ രൂപങ്ങൾ ഉണ്ട്. അത് നമ്മുടെ നാട്ടിൽ വ്യാപകമായി പ്രചരിച്ചിട്ടുള്ള രൂപങ്ങളിൽ പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ തബറുക്ക് എന്ന പേരിൽ ഇസ്ലാമിന് വിലക്കപ്പെട്ട പല കാര്യങ്ങളും നടമാടുന്നുണ്ട്. അതിൽ ചിലതിലേക്കുള്ള സൂചനകളാണ് ഇന്ന് ഇൻഷാ അള്ളാഹ് ഈ ദർസിൽ ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ പ്രചരിച്ച തെറ്റായ ബറക്കത്തിന്റെ രൂപങ്ങളിൽ പെട്ട ഒന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബറക്കത്ത് അന്വേഷിക്കുന്നതിൽ ജനങ്ങൾ കണ്ടെത്തിയിട്ടുള്ള പുതിയ പല വഴികളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വഫാത്തായതിനു ശേഷം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ബറക്കത്തെടുക്കാൻ രണ്ട് വഴികൾ മാത്രമാണ് ബാക്കിയുള്ളത്. റസൂലുള്ളാഹി വഫാത്തായതിനു ശേഷം അവിടുത്തെ അടുക്കൽ നിന്ന് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ബറക്കത്ത് രണ്ട് രൂപത്തിലാണ്. ഒന്നല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടേച്ചുപോയ ദീൻ, അവിടുത്തെ ഹദീസുകൾ അത് പിൻപറ്റുന്നതിലുള്ള ബറക്കത്ത്, അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുന്നതിൽ, അവിടുത്തെ അനുസരിക്കുന്നതിൽ, അവിടുത്തെ ധിക്കരിക്കാതിരിക്കുന്നതിൽ, അവിടുത്തെ ഹദീസുകൾ പഠിക്കുന്നതിൽ, അത് പ്രചരിപ്പിക്കുന്നതിൽ എല്ലാം ബറക്കത്തുണ്ട്. അത് അനുവദനീയമായ ബറക്കത്തെടുക്കലാണ്. അവിടുത്തെ മരണത്തിന് ശേഷവും അവസാനിക്കാത്ത തബറുക്കിന്റെ രൂപമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നദറല്ലാഹു റഅൻ സമിഅ മഖാലതി ഫഹഫിളഹാ വവഅഹാ ഫബല്ലഗഹാ കമാ സമിഅ. ഒരു മനുഷ്യൻ, അയാൾ എന്റെ വാക്ക് കേൾക്കുകയും, നദറല്ലാഹു റഅൻ സമിഅ മഖാലതി, എന്റെ വാക്ക് അയാൾ കേട്ടു, വഹഫിളഹാ, അത് മനഃപ്പാഠമാക്കി, വബല്ലഗഹാ വവഅഹാ, അത് ഗ്രഹിച്ചു, റസൂലുള്ളയുടെ വാക്ക് കേൾക്കുകയും അത് മനഃപ്പാഠമാക്കുകയും അതിന്റെ ആശയം ഗ്രഹിക്കുകയും ചെയ്തു, കേട്ടതുപോലെ തന്നെ അവൻ അത് എത്തിച്ചു നൽകുകയും ചെയ്താൽ, അങ്ങനെ ചെയ്തയാൾ അയാളെ അള്ളാഹു പ്രകാശിപ്പിക്കട്ടെ, അയാൾക്ക് അള്ളാഹു പ്രകാശം നൽകട്ടെ, അയാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ദുനിയാവിലും പരലോകത്തും അയാൾക്ക് അള്ളാഹു പ്രകാശം നൽകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പ്രാർത്ഥിക്കാൻ. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ബറക്കത്തുള്ള, ഏറ്റവും നാഫിആയ ഇൽമ് ഹദീസാണ്. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും നാഫിആയ, സുബ്ഹിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്നത് اللهم اني اسالك علما نافعا, ഉപകാരപ്രദമായ ഇൽമ് അല്ലാഹുവിനെ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു. ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ഉപകാരപ്രദമായ ഇൽമ് ഹദീസാണ്. ഏറ്റവും ഉപകാരപ്രദമായ ഇൽമ് ഹദീസാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് ബറക്കത്തെടുക്കുന്നതിൽ അനുവദിക്കപ്പെട്ട ഒരു വഴി അതാണ്. രണ്ടാമത്തെ വഴി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ശരീരഭാഗങ്ങളിൽ നിന്ന്, അവിടുന്ന് ബാക്കി വെച്ച എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ബറക്കത്തെടുക്കുന്നത് മരണത്തിന് ശേഷം അനുവദനീയമാണ്. പക്ഷേ കഴിഞ്ഞ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേത് എന്ന് പറയാവുന്ന, അവിടുത്തെ ശരീരഭാഗങ്ങളാണ് എന്ന് ഉറപ്പിച്ചു പറയാവുന്ന ഒന്നും തന്നെ ഈ കാലഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയാൻ, ഉറപ്പിച്ചു പറയാൻ സാധിക്കുകയില്ല. അവിടുന്ന് ഉപയോഗിച്ച മോതിരം, അവിടുത്തെ മുടി, അവിടുത്തെ വസ്ത്രം, ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ, അവയിലേതെങ്കിലും ഒന്ന് അത് റസൂലുള്ളയിൽ നിന്ന് തന്നെ ലഭിച്ചതാണ് എന്ന് ഉറപ്പിക്കാവുന്ന രൂപത്തിൽ ഇന്ന് ദുനിയാവിൽ ഒന്നും തന്നെ ഇല്ല എന്ന് ആ വിഷയങ്ങൾ പരിശോധിച്ച പണ്ഡിതന്മാർ പലരും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉള്ളതല്ല എന്ന് ഉറപ്പിച്ചു പറയാവുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നാട്ടിൽ കൂടുതലുള്ളത്.
നാട്ടിൽ റസൂലുള്ളാന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെടുന്ന പലതും അത് അള്ളാഹുവിന്റെ റസൂലിന്റെ അവിടുത്തുമായി ബന്ധമില്ലാത്തതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന പലതുമുണ്ട്. റസൂലുള്ളാന്റെ പേരിൽ പ്രചരിക്കുന്ന മുടി, അല്ലെങ്കിൽ നബി ഉപയോഗിച്ചതാണ് എന്ന പേരിൽ പ്രചരിപ്പിക്കുന്ന ചെരുപ്പ്, അല്ലെങ്കിൽ പല നാടുകളിലും ഇപ്പൊ ചിലപ്പോൾ ആൾക്കാർ വാട്സപ്പിലൊക്കെ അയക്കുന്നത് കാണാം, നബി ചവിട്ടിയ കല്ല്, റസൂലുള്ളാന്റെ കാലടിപ്പാടാണത്. എന്നിട്ട് ഒരു കല്ലിന്റെ മേലെ വലിയ ഭീമാകാരമായ ഒരു കാല്. അത് പരിശോധിച്ച പണ്ഡിതൻ ഈ പറഞ്ഞ രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന എല്ലാ കല്ലുകളും വ്യത്യസ്ത വലുപ്പത്തിലാണ്. ഒരു കാലിന്റെ വലുപ്പല്ല വേറെ കാലിനുള്ളത്. അതിനൊക്കെ പുറമേ ഒരാളൊരു കല്ലിന്റെ മേലെ ചവിട്ടുമ്പോഴത്തേക്ക് ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ മണ്ണുമ ചവിട്ടിയാൽ എന്തായിരിക്കും? പിന്നെ ബിസല്ലല്ലാഹു അലൈഹി വസല്ലം ചവിട്ടിയതാണ് എന്ന രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന ഈ പറഞ്ഞ രൂപത്തിലുള്ള കാര്യങ്ങളിൽ മിക്കതും അത് റസൂലുള്ളയുമായി ബന്ധമില്ലാത്തതാണ് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും. സംശയമുള്ള കാര്യങ്ങളാകട്ടെ അത് വളരെ കുറച്ചാണ്. അതിൽ തന്നെ ഒന്നും തന്നെ നമുക്ക് അത് റസൂലുള്ളയിലേക്ക് എത്തുന്നതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നതല്ല. അപ്പൊ ഈ രണ്ട് രൂപത്തിലെ റസൂലുള്ളയുമായി ബന്ധപ്പെട്ട തബറുക്ക് ബാക്കി നിൽക്കുന്നുള്ളൂ. ഒന്നല്ലെങ്കിൽ അവിടുത്തെ ദീന് പഠിക്കുക, അതിവിടെ ബാക്കിയാണ്, സംശയമല്ല. അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് വിട്ടേച്ചു പോയ ശരീരഭാഗങ്ങളും മറ്റു നിന്നുള്ള തബറുക്ക് അതാകട്ടെ ഈ കാലഘട്ടത്തിൽ അത് നടക്കുന്നതല്ല. കാരണം അങ്ങനെ അവിടുത്തേതാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്ന ഒന്നും തന്നെയില്ല. എന്നാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തബറുക്ക് എടുക്കുകയാണ് എന്ന പേരിൽ ജനങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ബിദഅത്തുകൾ, അതിൽ ചിലത് ശിർക്ക് വരെയാണ്. അത്തരം കാര്യങ്ങൾ ധാരാളമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബറക്കത്ത് സ്വീകരിക്കുകയാണ് എന്ന പേരിൽ റസൂലുള്ളയുടെ ഖബറുമായി ബന്ധപ്പെട്ട് നടമാടുന്ന പല അനാചാരങ്ങളും അതുമായി ബന്ധപ്പെട്ട് ആളുകൾ ചെയ്തു കൂട്ടാൻ ശ്രമിക്കുന്ന പല പ്രവർത്തനങ്ങളും നിരോധിക്കപ്പെട്ട തബറൂക്കിൽപ്പെട്ടതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്തിന്റെ പേരിൽ നടമാടുന്ന ഇത്തരം പല പ്രവർത്തനങ്ങൾക്കും യാതൊരു അടിസ്ഥാനമില്ല. റസൂലുള്ളയുടെ ഖബർ സിയാറത്ത് ചെയ്യുക എന്നത് സുന്നത്താണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ എത്ര വ്യത്യാസമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നത് സുന്നത്താണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, റസൂലുള്ളയുടെ ഖബറിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള യാത്രയാകാൻ പാടില്ല ആ യാത്ര. നബിന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട്, റസൂലുള്ളയുടെ ഖബറിനെ ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യുക എന്നത് പാടില്ല. അതിനുള്ള തെളിവെന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്. റസൂലുള്ള പറഞ്ഞു, ലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ തലാസതി മസാജിദ്, മൂന്ന് മസ്ജിദുകളിലേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല. ഒന്നാമത്തെ മസ്ജിദ് ഏതാണ്? അൽ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ ഹറമാണ്. രണ്ടാമത്തേത് മസ്ജിദി ഹാദാ, എന്റെ ഈ മസ്ജിദാണ്, അതായത് മസ്ജിദുൽ നബവി. മൂന്നാമത്തേത് ഏതാണ്? മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സയാണ്. ഈ മൂന്ന് സ്ഥലത്തേക്കല്ലാതെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു പ്രദേശത്തേക്കും ആ പ്രദേശത്തിലുള്ള പുണ്യം ഉദ്ദേശിച്ചുകൊണ്ട് യാത്ര ചെയ്യുക എന്നത് പാടില്ല എന്ന് പണ്ഡിതന്മാർ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറൊന്ന് കാണട്ടെ എന്ന ഉദ്ദേശത്തിൽ മാത്രമായിക്കൊണ്ട് ഒരാൾ യാത്ര പുറപ്പെടാൻ തീരുമാനിച്ചാൽ ആ യാത്ര തെറ്റായ യാത്രയാണ്, അത് പാടില്ലാത്ത യാത്രയാണ്. അതിലേക്ക് പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പാടില്ല. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ മസ്ജിദുൻ നബവിയും അതോടൊപ്പം റസൂലുള്ളാന്റെ ഖബറും എന്ന് ഉദ്ദേശിച്ചാൽ കുഴപ്പമില്ല എന്ന് ചിലർ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. മസ്ജിദുൻ നബവിയിലേക്ക് ഞാൻ ഏതായാലും പോവാൻ പോകുന്ന പോക്കില് അള്ളാഹുന്റെ റസൂലിന്റെ ഖബറും ഒന്ന് സിയാറത്ത് ചെയ്യാലോ എന്ന ഉദ്ദേശത്തിൽ ഒരാൾ യാത്ര പുറപ്പെട്ടാൽ അതിൽ തെറ്റില്ല. കാരണം എന്താ? അവന്റെ അടിസ്ഥാനപരമായ ഉദ്ദേശം മസ്ജിദുൻ നബവിയാണ്. അവിടെ പോകുമ്പോൾ റസൂലുള്ളാന്റെ ഖബറും കൂടി സിയാറത്ത് നടത്താം എന്ന ഉദ്ദേശത്തിൽ തബഅൻ മസ്ജിദുൻ നബവി എന്നത് അടിസ്ഥാന ഉദ്ദേശമാക്കി വെക്കുകയും റസൂലുള്ളയുടെ ഖബർ എന്നത് അവിടെ പോകുന്നത് കൊണ്ട് അതും കൂടി ഒന്ന് സിയാറത്ത് ചെയ്തു പോരാം എന്ന ഉദ്ദേശത്തിൽ ഒരാൾ യാത്ര ചെയ്താൽ അത് തെറ്റില്ല എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാൻ സാധിക്കും. മാത്രമല്ല മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ പൊതുവെ യോജിപ്പുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ് റസൂലുള്ളയുടെ ഖബർ സിയാറത്ത് ചെയ്യുക എന്നത് വാജിബായ കാര്യമല്ല. ഒരാൾ ജീവിതകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്തില്ല, അതുകൊണ്ട് അയാൾക്ക് യാതൊരു തെറ്റും അതുകൊണ്ട് അയാളുടെ മേൽ രേഖപ്പെടുത്തപ്പെടുകയില്ല. ഒരാൾ ഹജ്ജ് ചെയ്തു എന്നിട്ട് തിരിച്ചു വന്നു, അയാൾ ഒരു തെറ്റ് ചെയ്തയാളല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് എന്നത് വാജിബല്ല എന്നതിൽ പൊതുവെ പണ്ഡിതന്മാർക്കിടയിൽ യോജിപ്പുണ്ട് എന്ന് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല വിശദീകരിച്ചതായി കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത്, അതിനെക്കുറിച്ച് ഇമാം മാലിക്, അദ്ദേഹം മദീനയിലെ ഇമാമാണ് അല്ലെ, ഇമാമു ദാറിൽ ഹിജ്റ എന്ന പേരിൽ പ്രസിദ്ധനായ ഇമാമാണ് ആര്? ഇമാം മാലിക്. കാരണം അദ്ദേഹം മദീനയിലെ ഇമാമാണ്. മസ്ജിദുൻ നബവിയിലാണ് അദ്ദേഹം ദർസ് എടുത്തിരുന്നത്. ഇമാം മാലിക് റഹിമഹുല്ലാ, അദ്ദേഹം ഒരു മനുഷ്യൻ, സൂർത്തു ഖബ്റ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാനിതാ റസൂലുള്ളയുടെ ഖബർ സിയാറത്ത് ചെയ്തു എന്ന് എടുത്തു പറയുന്നത് അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. അദ്ദേഹം ഇത് വെറുത്തിരുന്നു. അത് ഒരാൾ എടുത്തു പറയുകയും റസൂലുള്ളയുടെ ഖബറിലേക്ക് ഞാൻ പ്രത്യേകം പോയിട്ടുണ്ട് എന്ന് ഒരാൾ പ്രത്യേകം അയാളുടെ ഒരു കാര്യമായി അയാൾ ചെയ്തൊരു പ്രവൃത്തിയായി എടുത്തു പറയുന്നത് ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം വെറുത്തിരുന്നു എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം വിശദീകരിച്ചതായി, അദ്ദേഹം പറഞ്ഞതായി കാണാം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബർ സന്ദർശിക്കുന്നതിന് പ്രത്യേക പ്രതിഫലമുണ്ട്, അതിന് പ്രത്യേക പുണ്യമുണ്ട് എന്ന് അറിയിക്കുന്ന ഒരു ഹദീസും സ്ഥിരപ്പെട്ടിട്ടില്ല. അതിലെ എല്ലാ ഹദീസുകളും ദഈഫാണ്, അല്ല അതിലെ മിക്ക ഹദീസുകളും കെട്ടിച്ചമക്കപ്പെട്ട ആളുകൾ നിർമ്മിച്ചുണ്ടാക്കിയ മൗദുആയ ഹദീസുകളാണ്. റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് അതിന് പ്രത്യേക പ്രതിഫലമുണ്ട് എന്ന് അറിയിക്കുന്ന രൂപത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ അവയെല്ലാം ദഈഫാണ്. അതിൽ മിക്കതും അല്ലെ ദഈഫായ ഹദീസ് എന്നത് ദുർബലമായി സ്വീകരിക്കാൻ പാടില്ല. ദഈഫായ ഹദീസിന്റെ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ദുർബലമായ ഹദീസാണ് മൗദുആയ ഹദീസ്. മൗദുഉ എന്നത് കെട്ടിച്ചമച്ച ഹദീസ്, ഉറപ്പാണ് ഇത് നബി പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ സാധിക്കുന്ന ഹദീസ്. അത്തരം ഹദീസുകളിലാണ് ഈ പറഞ്ഞ രൂപത്തിൽ പല ഹദീസുകളും പെടുന്നത്. പലപ്പോഴും ആളുകൾ പ്രചരിപ്പിക്കുന്നത് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളായി ചിലർ പറയുന്നതായി കാണാം, മൻ സാറനി ബഅദ മമാതി ഫകഅന്നമാ സാറനി ഫീ ഹയാതി, ആരെങ്കിലും എന്റെ മരണത്തിന് ശേഷം എന്റെ ഖബർ സന്ദർശിച്ചാൽ ജീവിതകാലത്ത് എന്നെ സന്ദർശിച്ചതുപോലെയാണത്. അങ്ങനെ ഹദീസ് പല ആളുകളും പ്രചരിപ്പിക്കുന്നത് കാണാം. അത് ദുർബലമായ, കടുത്ത ദൗർബല്യമുള്ള, സ്വീകരിക്കാൻ കൊള്ളാത്ത ഹദീസാണ്. അതുപോലെ തന്നെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്ന ഹദീസുകളിൽ പെട്ടതാണ്, വമൻ സാറനി ബഅദ മമാതി കുന്തു ലഹു ശഫീഅൻ യൗമൽ ഖിയാമ, ആരെങ്കിലും മരണശേഷം എന്റെ ഖബറിന്റെ അരികിൽ വന്ന് സന്ദർശിച്ചാൽ അവൻ പരലോകത്ത് അവനു വേണ്ടി ഞാൻ ഇതാ ഷഫീ ആയിരിക്കും, അവന് ശുപാർശ പറയുന്നവനായിരിക്കും ഞാൻ എന്ന് റസൂലുള്ളാഹി പറഞ്ഞു എന്ന ഹദീസ്. ഇതൊക്കെ ദഈഫായ ഹദീസുകളിൽ പെട്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖബർ സിയാറത്ത് അത് പ്രത്യേക പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് പോവുക എന്നതിന് യാതൊരു ഹദീസ് വിഷയത്തിൽ സ്ഥിരപ്പെട്ടിട്ടില്ല. ചില ആളുകൾ പറയാറുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, മാ ബൈന ഖബ്രി വമാ ബൈന മിംബരി വഖബ്രി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, എന്റെ ഖബറിനും എന്റെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തിലെ പൂന്തോപ്പുകളിൽ ഒരു പൂന്തോപ്പാണ് എന്ന് നബി പറഞ്ഞിരിക്കുന്നു. അതിന് സമാനമായ മറ്റൊരു ഹദീസ് വന്നിട്ടുണ്ട്, അതേതാ, മാ ബൈന ബൈതി വമിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, എന്റെ വീടിനും എന്റെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിലെ റൗള, നമ്മൾ മസ്ജിദ് നബിയിൽ പോയാൽ കാണുന്ന, നിസ്കരിക്കുന്നതിന് പ്രത്യേക പ്രതിഫലം നൽകപ്പെട്ട സ്ഥലം, അതാണ് റൗള. ആ പറഞ്ഞ റൗള, അതിനെക്കുറിച്ചുള്ള ഹദീസിൽ റസൂൽ പറഞ്ഞതായി ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസിലുള്ളത്, മാ ബൈന ബൈതി വമിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, എന്റെ വീടിനും മിമ്പറിനും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തിലെ പൂന്തോപ്പുകളിൽ ഒന്നാണ്. പക്ഷെ ചില ആളുകൾ അല്ലാഹു അലം, ചിലർക്ക് അബദ്ധം പറ്റിയതായിരിക്കാം, കാരണം റസൂലുള്ളയുടെ വീട്ടിൽ തന്നെയാണ് അവിടുത്തെ ഖബർ പിൽക്കാലത്ത് ഉണ്ടായത്. നബി മരിച്ചിടത്ത് തന്നെയാണ് റസൂലുള്ളയെ മറമാടിയത്. അതുകൊണ്ട് ചിലർ പിൽക്കാലഘട്ടത്തിൽ പറഞ്ഞപ്പോൾ അബദ്ധത്തിൽ തെറ്റിപ്പോയതായിരിക്കാം, മാ ബൈന ഖബ്രി വമിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, എന്റെ ഖബറിനും എന്റെ മിമ്പറിനും ഇടയിലുള്ള സ്ഥലം അത് സ്വർഗത്തിലെപ്പോന്നു. അങ്ങനെയല്ല നബി പറഞ്ഞത്. നബി പറഞ്ഞ എന്റെ വീട്ടിനും മിമ്പറിനും ഇടയിലുള്ള സ്ഥലം തന്നെ. കാരണം ജീവിതകാലത്ത് റസൂലുള്ളത് പറയാന്നുള്ളത് തന്നെ സഹാബികൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം നബി എവിടെ മരിക്കണമെന്ന് ജീവിതകാലത്ത് സഹാബികൾക്ക് അറിയില്ലല്ലോ. എന്റെ മിമ്പറിനും എന്റെ ഖബറിനും ഇടയിലുള്ള സ്ഥലം എന്ന് ജീവിതകാലത്ത് നബി പറഞ്ഞാൽ നബിന്റെ ഖബർ എവിടെയാണെന്ന് സഹാബികൾക്ക് അറിയില്ല. അപ്പൊ അവരോടെ പോയിട്ട് നിസ്കരിക്കുക. അപ്പൊ ആ പറഞ്ഞ ഹദീസിന് അർത്ഥമില്ലാതെയാകും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് പ്രത്യേക പ്രതിഫലം അവിടെ സന്ദർശിക്കുന്നതിന് പറയപ്പെടുന്ന ഹദീസുകൾ ദഈഫാണ് എന്ന് മുഹദ്ദിസുകൾ യോജിപ്പോടുകൂടി പറഞ്ഞ അഭിപ്രായമാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പിന്നെ ഹദീസുകൾ ഉദ്ധരിച്ച കുതുബു സിത്തകളിലൊന്നും തന്നെ ഈ രൂപത്തിലുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മാത്രമല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖബർ സിയാറത്ത് അത് പഠിപ്പിച്ചു തന്ന പണ്ഡിതന്മാർ തന്നെ ഈ പറഞ്ഞ ഇന്നത്തെ ആൾക്കാർ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ പോയി ചെയ്ത് കാട്ടിക്കൂട്ടുന്ന പല പ്രവർത്തനങ്ങളും പഠിപ്പിച്ചിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്തിന് പ്രത്യേക പ്രതിഫലമുണ്ട് എന്ന് പറയുന്ന ഹദീസ് സ്ഥിരപ്പെട്ടില്ലാന്നതിന്റെ ഒപ്പം തന്നെ ആരെങ്കിലും റസൂലുള്ളാഹിന്റെ ഖബർ സിയാറത്ത് ചെയ്യുകയാണെങ്കിൽ അവരെങ്ങനെ ഖബർ സിയാറത്ത് ചെയ്യണം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. പല ആളുകളും റസൂലുള്ളയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ പോയാൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് പലർക്കും അറിയില്ല. ചിലപ്പോ ആള് മുജാഹിദൊക്കെ തന്നെ ഇരിക്കും, പക്ഷെ അവിടെ അങ്ങ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവന്റെ ഹൃദയത്തിലേക്ക് എവിടുന്നൊക്കെയോ എന്തൊക്കെയോ വികാരങ്ങൾ അങ്ങ് കയറി വരികയാണ്. പിന്നെ എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നറിയില്ല. ചില ആളുകൾ അങ്ങനെ നിന്ന് അവിടെ നിന്ന് ഇങ്ങനെ കരയുന്നത് കാണാം, വേറെ ചില ആളുകൾ കുറെ നേരം അവിടെ ഇങ്ങനെ തരിച്ചു നിൽക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ സിയാറത്ത് ചെയ്യേണ്ട രൂപം പണ്ഡിതന്മാർ വിശദീകരിച്ച് ചുരുക്കി പറയാം. റസൂലുള്ളയുടെ ഖബർ സിയാറത്ത് ചെയ്യാൻ ഒരാൾ പോയാൽ അയാൾ ആദ്യം പ്രവേശിക്കുന്ന ഇന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ആദ്യ കാലഘട്ടത്തിൽ മസ്ജിദിന് പുറത്തായിരുന്നു. പിൽക്കാലഘട്ടത്തിൽ മസ്ജിദ് വികസിപ്പിച്ചപ്പോൾ റസൂലുള്ളയുടെ ഖബർ മസ്ജിദിനോട് ചേരുന്ന രൂപത്തിലാണ്. മസ്ജിദിന്റെ ഉള്ളിലല്ല, മസ്ജിദിന്റെ ഇതിപ്പോ നമ്മുടെ മസ്ജിദാണ്. ഈ മസ്ജിദിന്റെ ഈ ഭാഗം, ഈ മൂല, ആ മൂലയിലെ കുറച്ചു ഭാഗം പുറത്തേക്ക് അങ്ങ് ഒഴിവാക്കിയിട്ട് അവിടെ ഒരു പിന്നെ വേറെ എന്തെങ്കിലും റൂമോ മറ്റോ വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് മസ്ജിദുൻ നബവി നിർമ്മിച്ചതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അതിന്റെ ഒരു മൂലയിലാണ്. അത് മസ്ജിദിന്റെ ഉള്ളിലല്ല എന്ന് പല പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. കാരണം മൂന്ന് പിന്നെ തൂണുകൾ, മൂന്ന് മറകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറും മസ്ജിദുമായിട്ടുണ്ട്. ഒന്ന് ആയിഷ ബീവിന്റെ മുറി, രണ്ട് ഇതിപ്പോ മൊത്തത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് മുകളിൽ ഒന്നാകെ വന്നിട്ടുള്ള ഒരു കെട്ടിടം, അതിനൊപ്പം മസ്ജിദിൽ നിന്ന് അതിനെ വേർതിരിക്കുന്ന രൂപത്തിലുള്ള ഒരു ഇരുമ്പിന്റെ വേലി. ഇങ്ങനെ മൂന്ന് തടസ്സങ്ങൾ റസൂലുള്ളയുടെ ഖബറും മസ്ജിദുമായി വേർതിരിക്കുന്ന രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് റസൂലുള്ളാന്റെ ഖബർ നിലകൊള്ളുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിലേക്ക് ഒരാൾ സിയാറത്ത് നടത്താൻ ഉദ്ദേശിച്ചാൽ അയാൾ സ്വാഭാവികമായും മസ്ജിദുൻ നബവിയുടെ ഉള്ളിലൂടെയായിരിക്കും ഖബർ സിയാറത്തിന് പോകേണ്ടി വരിക. അപ്പൊ റസൂലുള്ളയുടെ ഖബറിലേക്ക് പോകുമ്പോൾ മസ്ജിദുൻ നബവിയിലേക്ക് പ്രവേശിച്ചാൽ അയാൾ ആദ്യം മസ്ജിദുൻ നബവിയിൽ രണ്ട് റകഅത്ത് തഹിയ്യത്ത് നിസ്കരിക്കണം. അത് എന്തിനു വേണ്ടിയാണ്? മസ്ജിദിൽ പ്രവേശിച്ചത് കൊണ്ടാണ്, ഖബറിനുള്ള തഹിയ്യത്തല്ല. മസ്ജിദിൽ പ്രവേശിച്ചത് ഒരാൾ മസ്ജിദിൽ നിന്ന് നേരെ വന്നിട്ട് ഖബർ സിയാറത്ത് ചെയ്യുകയാണെങ്കിലോ? ഈ പറഞ്ഞതില്ല. അയാൾ നേരത്തെ തന്നെ തഹിയ്യത്ത് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേറെ തഹിയ്യത്ത് നിസ്കരിക്കേണ്ടത് ആവശ്യമില്ല. അങ്ങനെ അയാൾ ആദ്യം രണ്ട് റകഅത്ത് തഹിയ്യത്ത് നിസ്കരിക്കുക. രണ്ടാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ വരിക. എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് ഖിബ്ലക്ക് നേരെ ഓപ്പോസിറ്റായി നിന്നുകൊണ്ട്, എങ്ങനെയാണ് കേട്ടത്? ഖിബ്ല അവന്റെ പിന്നിലായിരിക്കും, റസൂലുള്ളാഹിന്റെ ഖബർ അവന്റെ മുന്നിലും. ആ രൂപത്തിൽ അവൻ നിൽക്കുകയും എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോട് സലാം അറിയിക്കുകയും ചെയ്യുക. എങ്ങനെ സലാം പറയാ? അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ അങ്ങേക്കിതാ അല്ലാഹുവിന്റെ സലാം ഉണ്ടാകട്ടെ, അല്ലാഹു അങ്ങേ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു താങ്കളെ കാത്തു രക്ഷിക്കുകയും താങ്കൾക്ക് എല്ലാ നന്മകളും അല്ലാഹു താങ്കളുടെ മേൽ വർഷിക്കുകയും ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയാണത്. അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അത് പറഞ്ഞതിന് ശേഷം പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വലതും ഇടതുമായി മറ ചെയ്യപ്പെട്ടിരിക്കുന്ന അബൂബക്കറിനും ഉമറിനും റളിയല്ലാഹു അൻഹുമാ അവർക്ക് സലാം പറയാം. അസ്സലാമു അലൈക യാ അബൂബക്കർ, അസ്സലാമു അലൈക യാ ഉമർ. ഈ രണ്ടാളുകൾക്കും സലാം പറയാം, കാരണം അവരുടെ ഖബർ കൂടി അവിടെ തന്നെയാണ്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സലാം പറയാം. എങ്ങനെ സലാം പറയണം? ചില ആളുകൾ ചെന്നു കഴിഞ്ഞാൽ അട്ടഹസിക്കുന്നത് കാണാം, സലാമു അലൈക റസൂലല്ലാഹ് എന്നൊരു കരയുന്നത് കാണാം. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ അരികിൽ ശബ്ദം താഴ്ത്തണം, അവിടെ ശബ്ദമുയർത്താൻ പാടില്ല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ കുറച്ചാളുകൾ റസൂലുള്ളയുടെ ഖബറിന്റെ അരികിൽ വന്ന് ശബ്ദത്തിൽ സംസാരിച്ചു. അദ്ദേഹം ഒരാട്ടി പറഞ്ഞയച്ചു മസ്ജിദിൽ നിന്ന് പുറത്താക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ വന്ന് ഒച്ചത്തിൽ സംസാരിച്ചതിന്റെ പേരിൽ പുറത്തുനിന്നുള്ള നാട്ടുകാർ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എവിടുന്നാ? അവർ പറഞ്ഞു, ഞങ്ങൾ ഇന്ന എന്റെ നാട്ടിന്നാണ്. നിങ്ങളെങ്ങാനും മദീനയിൽ നിന്നുള്ളവരായിരുന്നെങ്കിൽ നിങ്ങളിപ്പോൾ ശബ്ദമുണ്ടാക്കിയതിന് അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരുമായിരുന്നു എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ ശബ്ദമുയർത്താൻ പാടില്ല. ചില പണ്ഡിതന്മാർ സൂറത്തുൽ ഹുജറാത്തിൽ ആയത്തിന് തെളിവാക്കിയിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ബഅദാ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇതാ അള്ളാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തിന് മുകളിൽ ശബ്ദമുയർത്തരുത്, ശബ്ദം താഴ്ത്തി സംസാരിക്കണം. റസൂലുള്ളാഹി എന്ന ഖബറിന്റെ അരികിലെത്തിയാൽ ഈ അദബ് പാലിക്കണം, ഉച്ചത്തിൽ സംസാരിക്കരുത്, സംസാരത്തിന്റെ ശബ്ദം കുറയ്ക്കണം. ചില ആൾക്കാർ കാണാ അവിടെ പോയി ഉച്ചത്തിൽ വേറെന്തെങ്കിലും കാര്യം സംസാരിക്കുന്നത് കാണാം. വേറെ ചില ആളുകൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹിനെ വിളിച്ച് കരയുന്നത് കാണാം. മസ്ജിദുൻ നബിയെ ആദ്യമായിട്ട് കണ്ടിട്ട് അവിടെ രണ്ടരക്കാത്ത് സ്കരിച്ചപ്പോൾ കരഞ്ഞിട്ടില്ല, അള്ളാഹിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരു കരച്ചിൽ വരുന്നില്ല. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിലേക്ക് അന്ന് വരുമ്പോഴത്തേക്ക് അവന്റെ ഹൃദയമൊക്കെ അതാ തകർന്നുപോയി, അവൻ കരയാൻ തുടങ്ങാണ്. എന്നിട്ട് റസൂലുള്ളാഹിനെ വിളിച്ച് തേടി, ചില ആൾക്കാർ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് കാണാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖബറിന്റെ അരികിൽ വന്നാൽ ശബ്ദമുയർത്താൻ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുകയും എന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമേൽ അവൻ ഉദ്ദേശിക്കുന്നെങ്കിൽ സ്വലാത്ത് ചൊല്ലുകയും ആവാം. അത് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇബ്നു ഉമറിനെ പോലെയുള്ള സഹാബികൾ അവരിൽ നിന്ന് സ്വലാത്ത് വന്നിട്ടില്ല, ആകെ സലാം മാത്രമേ വന്നിട്ടുള്ളൂ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, സ്വലാത്ത് തന്നെ അവരടുത്ത് വന്നിട്ടില്ല. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ഖബറിന്റെ അരികിൽ വന്നാൽ അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല. കുറച്ച് ആൾക്കാർ കാണാം അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണാം, എന്തോ ആലോചിച്ചിട്ട്. ഇതൊന്നും നിങ്ങൾ ഒരു മുസ്ലിമായ ഒരു മുഅ്മിനായ ഒരാൾ ചെയ്യരുത്. നബി തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ രൂപത്തിൽ മരിച്ച ഖബറുകളുമായി മുഅ്മിനിന്റെ ഹൃദയത്തെ ബന്ധിപ്പിച്ചിട്ടില്ല. മാത്രമല്ല അവന്റെ ഹിദായത്ത് അള്ളാഹു ഒരു ഖബറുമായും ബന്ധിപ്പിച്ചു വെച്ചിട്ടില്ല. ഖബറുമായി ബന്ധപ്പെട്ട് നിനക്ക് പ്രത്യേകിച്ചൊരു ഹിദായത്തോടില്ല. ഖബറിലേക്ക് പോകുന്നത് കൊണ്ട് ഖബർ സിയാറത്തിന്റെ ഉദ്ദേശം തന്നെ എന്താ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, പോകുന്ന എനിക്ക് ഉപകാരം ഉണ്ടാവാം. രണ്ട്, ഞാൻ ആരുടെ ഖബറാണോ സിയാറത്ത് അയാൾക്കൊരു ഉപകാരം ഉണ്ടാവാം. എന്താ എനിക്കുള്ള ഉപകാരം? ഞാൻ പരലോകത്തെക്കുറിച്ച് ഓർക്കണം, മരണത്തെക്കുറിച്ച് ഓർക്കണം, ദുനിയാവിൽ നിന്ന് വേർപിരിയേണ്ടി വരുമല്ലോ എന്ന് ഓർക്കണം. ഇതാണ് എനിക്കുള്ള ഉപകാരം. ഖബർ കിടക്കുന്ന ആൾക്കുള്ള ഉപകാരം എന്താ? അയാൾക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ, അയാൾക്ക് ഞാൻ സലാം ചൊല്ലുകയാണ്, അയാൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കാൻ, അത് അയാൾക്കുള്ള ഉപകാരം. ഈ രണ്ടുപേർക്കും ഇന്ന് ഉപകാരമുണ്ട്. ഇതാണ് ഖബർ സിയാറത്തിന്റെ ഉദ്ദേശം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന് അരികിലാകട്ടെ തബറുക്കിന്റെ പേരിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റമാണ്. അതിൽപ്പെട്ടതാണ് ചില ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ നിസ്കരിക്കുന്നതിന് പ്രത്യേക പ്രതിഫലം കാണുക. ചില ആളുകൾ റൗദയിൽ പോയാൽ അതിന് റൗദയിൽ പ്രവേശിച്ചാലും കൂടി പോരാ, പിന്നെന്താവണം? ഖബറിന്റെ അരികിലേക്ക് തന്നെ എത്തണം. അവിടുന്ന് തന്നെ നിസ്കരിച്ചാലേ അവനൊരു സമാധാനം കിട്ടുള്ളൂ. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ നിസ്കരിച്ചാൽ അതിലൊരു പ്രത്യേക പ്രതിഫലം പ്രതീക്ഷിക്കാം. അതല്ലെങ്കിൽ ചില ആൾക്കാർ കാണാം ഖബറിന്റെ അരികിൽ പോയി അസ്സലാമു അലൈക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ അവനു വേണ്ടി പ്രാർത്ഥിക്കും, സ്വന്തത്തിനു വേണ്ടി. അങ്ങനെ ഖബറിന്റെ അരികിൽ പോയി സ്വന്തത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതോ റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അരികിൽ വിളിച്ച് അവിടെ വെച്ച് വിളിച്ച് പ്രാർത്ഥിച്ച എനിക്ക് വേണ്ടി വിളിച്ച് അള്ളാഹിനോട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ പ്രത്യേക ഉത്തരം കിട്ടുമെന്നോ വിശ്വസിക്കുന്നതിൽ യാതൊരു അടിസ്ഥാനമില്ല. ഒരു ഹദീസിനും സ്ഥിരപ്പെട്ടിട്ടില്ല. റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ ചെന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവിടുന്ന് പ്രാർത്ഥിച്ചാൽ എനിക്ക് പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമെന്ന വിശ്വാസത്തോടുകൂടി അതുവരെ പണ്ഡിതന്മാർ വിലക്കിയിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ പോയി അള്ളാഹുവിനോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ അതിന് പെട്ടെന്ന് ഉത്തരം കിട്ടുമെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അയാളുടെ ആ വിശ്വാസം തെറ്റാണ്. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളിൽ ഒന്നായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് എണ്ണപ്പെട്ടിട്ടില്ല. അതുപോലെ ചില ആളുകൾ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ പോയാൽ, അവിടെ പോയി കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ നേർക്ക് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യുന്നത് കാണാം. നിസ്കരിക്കാനോടെ സമ്മതിക്കൂല. അപ്പൊ ചില ആൾക്കാർ കൈ ഇങ്ങനെ ഉയർത്തി, കൈ ഉയർത്തി പിടിക്കാനും സമ്മതിക്കൂല, ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചിട്ടുണ്ടാവും ആരും കാണാതെ. അവിടെ സമ്മതിക്കാത്തത് കൊണ്ട് ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞതായി കാണാം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഇക്കാലഘട്ടം അത്രയുമുള്ള ചരിത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്താ നബി പ്രാർത്ഥിച്ചത്? റസൂലുള്ള പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി ഈദാ, അള്ളാഹുവേ എന്റെ ഖബറിനെ നീ ഒരിക്കലും ഒരു ആഘോഷ സ്ഥലമാക്കി മാറ്റരുതേ. ചില പണ്ഡിതന്മാർ ആ ഹദീസ് വിശദീകരിച്ചു പറഞ്ഞു, എന്റെ ഖബറിനെ നീ ആളുകൂടുന്ന ഒരു പ്രദേശമാക്കി മാറ്റരുതേ എന്നാണ് അതിന്റെ അർത്ഥം. കാരണം റസൂലുള്ളാഹിന്റെ ഖബർ വിശദീകരിച്ചതായി കാണാം, നബിയുടെ ഖബർ മസ്ജിദിനോട് ചേർന്നായതുകൊണ്ട് ആളുകൾ മസ്ജിദിലാണ് കൂടിയിരിക്കുന്നത്. അതെങ്ങാനും മസ്ജിദിന്റെ വേറെ പരിസരത്തായിരുന്നെങ്കിലോ അവിടുന്ന് മസ്ജിദിലേക്ക് വലിച്ചാ വരാത്ത ആൾക്കാർ അവിടെ തന്നെ കൂടുവായിരുന്നു ഖബറിന്റെ അരികിൽ തന്നെ. അവരെ മസ്ജിദ് നബിക്ക് വിളിച്ചാൽ പോലും കിട്ടില്ല. ഇവിടുന്ന് പോകുമ്പോ തന്നെ ആൾക്കാർ പലരും പറയുന്നത് എന്താണ്, മക്കയിലേക്ക് അങ്ങ് പോകുമ്പോൾ തന്നെ എനിക്കിന്റെ നബിന്റെ ഖബറൊന്ന് കണ്ടാ മതി, കഅബ ഉണ്ടില്ലെങ്കിലും വേണ്ടില്ല, ഹജ്ജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വേണ്ടില്ല, ഖബറൊന്ന് കാണാൻ പറ്റിയാൽ മതി എന്ന വിശ്വാസത്തിൽ പോകുന്ന എത്ര എത്ര ആളുകൾ. അങ്ങനെ എത്ര മാപ്പിളപ്പാട്ട് നമ്മുടെ നാട്ടിലുണ്ട്, കഅബ കണ്ടിട്ടില്ലെങ്കിലും എനിക്ക് എന്റെ നബിയുടെ ഖബറൊന്ന് കണ്ടാൽ മതി എന്ന് പാടുന്ന മുസ്ലിം പേരുള്ള പാട്ടുകൾ എത്ര എണ്ണുണ്ട് നാട്ടിൽ പ്രചരിക്കുന്നത്. അപ്പോൾ സഹോദര, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഏത് രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ദീനിൽ നിന്ന് മുസ്ലിം പേരുള്ള ആളുകൾ തെറ്റിപ്പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അപ്പൊ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ പോയി ഈ രൂപത്തിൽ എന്തെങ്കിലും ചെയ്യുന്നത് തെറ്റായ തബറുക്കാൻ, അതല്ലെങ്കിൽ മറ്റു ചില ആളുകൾ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അരികിൽ വെച്ച് പ്രത്യേക ഇബാദത്തുകൾ അത് ചെയ്യുന്നത് കാണാം. ഉദാഹരണത്തിന് നിസ്കാരം, ഞാൻ പറഞ്ഞ റൗദയിൽ ചില ആളുകൾ റൗദ അത് ഖബറിന്റെ കുറച്ചപ്പുറത്താണെങ്കിൽ അവിടെ നിസ്കരിക്കൂല, പിന്നെ ഖബറിന്റെ അരികിലേക്ക് വന്ന് അവിടെ തന്നെ നിസ്കരിക്കാൻ ശ്രമിക്കുന്നത് കാണാം. അതിനുവേണ്ടി ചില ആളുകൾ സുബ്ഹാനല്ലാഹ് അങ്ങോട്ട് പിന്നെ തിരക്കുകൂട്ടി പിന്നെ ആളുകളെ ഉപദ്രവിക്കുന്നത് വരെ കാണാൻ സാധിക്കും. ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുള്ളാഹ് അദ്ദേഹം വിശദീകരിച്ചതായി കാണാം, ഖബറിന്റെ ഹജറുൽ അസ്വദിന്റെ അരികിലും അതുപോലെ റൗദയുടെ ഭാഗങ്ങളിലും നിസ്കരിക്കുക. ഹജറുൽ അസ്വദ് ചുംബിക്കാനുള്ള സുന്നത്താണ്, റൗദയിൽ നിസ്കരിക്കാന്നുള്ളത് സുന്നത്താണ്. ഈ സുന്നത്ത് ഒരു മനുഷ്യൻ ചിലപ്പോൾ പ്രവർത്തിച്ചു വരുമ്പോഴത്തേക്ക് ഒരു 5-10 ഹറാമുകളെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ചില ആളുകൾ കഅബന്റെ അരികിൽ വെച്ച് ഹജറുൽ അസ്വദിലേക്കൊന്ന് എത്തിപ്പെടാൻ വേണ്ടി അവൻ കാട്ടിക്കൂട്ടുന്ന പരാക്രമങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഏതവസ്ഥയിലേക്കാണ് ചില ആളുകൾ എത്തിയിട്ടുള്ളത് എന്ന് അത്ഭുതപ്പെട്ടു. ആളുകളെ ഇടിക്കുന്നു, ചില ആൾക്കാർ തലന്റെ മേലെ കൂടെ കയറുന്നു. എത്രയോ ആളുകൾ അവിടുന്ന് തിരിച്ചു വരുമ്പോ ചിലപ്പോ അവന് ധരിച്ചിട്ടുള്ളത് ആകെ തവാഫിന് വേണ്ടിയുള്ള വസ്ത്രമായിരിക്കും, അത് ഊരിപ്പോരുന്ന അവസ്ഥയൊക്കെ ആയിട്ടുണ്ടാവും. എത്രയോ ആളുകളുടെ അവറത്ത് ചിലപ്പോൾ വെളിവാവുന്നത് കാണാം. ഈ അവസ്ഥയിൽ ഒരു ഇബാദത്ത് എത്ര ഹറാമി പോകുന്ന അവിടെ നിന്ന് ചെയ്തു, ഖിബ്ലന്റെ സ്ഥലത്ത് വെച്ചിട്ട് കഅബയുടെ തൊട്ടരികിൽ വെച്ച് എത്ര ഹറാമി, എത്രയോ മുസ്ലിമീങ്ങളെ വേദനിപ്പിച്ചു, അവരെ ഉപദ്രവിച്ചു, അവിടെ തിരക്കുണ്ടാക്കി. നിസ്കരിക്കുന്ന പല ആളുകളും ചിലപ്പോ തട്ടിയിട്ടൊക്കെ പോകുന്നതാണ് അവരെ മേലെ കൂടെ ചവിട്ടിയിട്ട്. ഇതുപോലെ തന്നെ റൗദയിലും ചെയ്യുന്നത് കാണാം. ഒരു സുന്നത്ത് പ്രവർത്തിക്കുന്നത് എത്ര ഹറാമാണ് അവന് അതിനുവേണ്ടി ചെയ്തു കൂട്ടിയത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപത്തിലുള്ള ഇബാദത്തുകളൊന്നും തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആരെങ്കിലും ഒരാൾ റസൂലുള്ളയുടെ ഖബറിന്റെ അരികിൽ വെച്ചുള്ള നിസ്കാരം അത് മസ്ജിദുള്ള നിസ്കാരത്തെക്കാൾ നല്ലതാണെന്നോ അതല്ലെങ്കിൽ വീട്ടിലുള്ള നിസ്കാരത്തെക്കാൾ നല്ലതാണെന്നോ എന്തെങ്കിലും ഒരു പ്രത്യേകത അതിനുണ്ട് എന്ന് ഒരാൾ വിശ്വസിച്ചാൽ ആ പറഞ്ഞതെല്ലാം തെറ്റാണ് എന്നതിൽ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിൽ പൊതുവെ യോജിപ്പുണ്ട്. അതുപോലെ തന്നെ ഖബറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തെറ്റായ തബറൂക്കിൽ പെട്ടതാണ് ഖബറിനെ ചുംബിക്കുക എന്നുള്ളത്. ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം മനോഹരമായ ഒരു ഫായിദ പറഞ്ഞാണ്. അദ്ദേഹം പറഞ്ഞു, ഇസ്ലാം ദീനിൽ ജീവനില്ലാത്ത വസ്തുക്കളെ ചുംബിക്കുക എന്നത് ആകെ ഒരൊറ്റ കാര്യത്തിലേ ഉള്ളൂ, ഹജ്ജ് റസൂദിന്റെ കാര്യത്തിൽ. വേറെ ഒന്നിനെയും, ജീവനില്ലാത്ത ഒരു വസ്തുവിനെയും ചുംബിക്കാൻ ഇസ്ലാമിൽ കൽപ്പനല്ല. ജീവനില്ലാത്ത ഒരൊറ്റ വസ്തു ചുംബിക്കാനുള്ളത് ആകെ ഏത് മാത്രമാണുള്ളത്? ഹജ്ജ് റസൂദ് മാത്രമാണ്. വേറെ ഒരു വസ്തുവും ജീവനില്ലാത്തത് ഇസ്ലാമിൽ ചുംബിക്കുന്നതിന് പ്രത്യേക പ്രതിഫലമല്ല. ഒരു വസ്തുവിനുമില്ല ജീവനില്ലാത്ത വസ്തുക്കൾ. ഹജറുൽ അസ്വദ് നമ്മൾ മുൻപ് കഴിഞ്ഞ തവണ സൂചിപ്പിച്ചിരുന്നു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത് ചുംബിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞ വാക്ക്, യാ ഹജർ ഇന്നി ലഅലമു അന്നക ഹജർ, നീ ഒരു കല്ല് മാത്രമാണ് എന്ന് എനിക്കറിയാം. ലാ തൻഫഉ വലാ തദുർ, നീ ഒരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യുകയില്ല. ولولا اني رايت رسول الله صلى الله عليه وسلم يقبلك لما قبلتك, അല്ലാഹുവിന്റെ റസൂലിനെ നിന്നെ ചുംബിക്കുന്ന ഞാൻ കണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും നിന്നെ ചുംബിക്കില്ലായിരുന്നു. തൗഹീദാണ് അദ്ദേഹം ആ പഠിപ്പിക്കുന്നത്. അല്ലേ, പിന്നെ ആൾക്കാർ പിൽക്കാലഘട്ടത്തിൽ അതിന്റെ പിന്നാലെ കൂടുമെന്നത് പേടിക്കുന്നത് കൊണ്ടാണ്. അപ്പൊ ഖബറിനെ ചുംബിക്കുന്ന ആളുകളെ കാണാം, അതല്ലെങ്കിൽ ചില ആളുകൾ സുബ്ഹാനല്ലാഹ് ഖബറിനെ അങ്ങ് കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്നത് കാണാം, ചില ആളുകൾ കവിളിട്ട് ഒരതുന്നത് കാണാം, നെറ്റിയിട്ട് ഒരതുന്നത് കാണാം. ഇങ്ങനെ സുബ്ഹാനല്ലാഹ് യഹൂദ നസാറാക്കളുടെ പ്രവർത്തനങ്ങളോട് സാമ്യമുള്ള പ്രവർത്തനങ്ങൾ മുസ്ലിം പേരുള്ള ആളുകൾ ഇത്തരം സ്ഥലങ്ങളിൽ ചെയ്തു കൂട്ടുന്നത് കാണാം. ചിലപ്പോൾ ചിലവർക്ക് ഖബറിന്റെ അടുത്തുനിന്ന് ചെയ്യാനോട് പോലീസ് സമ്മതിക്കൂല, അപ്പോ കുറച്ചങ്ങ് മാറി നിന്നിട്ട് ജമാഅത്തായിട്ട് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നതാണ്. ഖിബ്ല എങ്ങോട്ടാ? ഖിബ്ല നേരെ ഓപ്പോസിറ്റ്. ഇപ്പൊ നിൽക്കുന്നത് എങ്ങോട്ടാ? ഖബറിന്റെ നേരേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവരെ ഈ രൂപത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞതെല്ലാം പിന്നെ മംനൂആയ അല്ലാഹു വിലക്കിയ തബറുക്കിൽ പെട്ടതാണ് എന്ന് നാം മനസ്സിലാക്കണം. അതുപോലെ ചില ആളുകൾ ഈ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖബറിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നത് കാണാം, അതിലൊരു പ്രത്യേക തബറുക്ക്. അങ്ങനെ അവിടെ ഇങ്ങനെ പോയിട്ട് ഖബറ് നോക്കി ഇങ്ങനെ നിൽക്കും, സലാം പറഞ്ഞുകൊണ്ട് പോരൂല, പിന്നെ അവിടെ തന്നെ അങ്ങനെ നിൽക്കേണ്ട കാര്യമില്ല, സലാം പറഞ്ഞ തിരിച്ചു പോരാ, അവിടെ നിൽക്കേണ്ട കാര്യമില്ല. അവിടെ ഇങ്ങനെ അതും നോക്കി നിൽക്കുക എന്നതിൽ യാതൊരു പ്രതിഫലവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടില്ല, സഹാബികൾ അത് പഠിപ്പിച്ചിട്ടില്ല, സലഫുകൾ അത് പഠിപ്പിച്ചിട്ടില്ല. ഈ പറഞ്ഞ കാര്യം പേടിച്ചത് കൊണ്ടാണ് സലഫുകളിൽ പലരും റസൂലുള്ളയുടെ ഖബർ സിയാറത്ത് അധികരിപ്പിക്കുന്നത് തന്നെ അവരിൽ ചിലർ ഇഷ്ടപ്പെടാത്തതായി കാണാം. റസൂലുള്ളാന്റെ ഖബർ ആവർത്തിച്ച് ആവർത്തിച്ച് പോയി സിയാറത്ത് ചെയ്യാം, അത് ചിലർ വിലക്കിയതായി കാണാം, ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞതായി കാണാം. ഇത് പേടിക്കുന്നത് കൊണ്ട്, കാരണം ഖബറുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചൊരു ഹിദായത്തും നിലനിൽക്കുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തോടുള്ള സ്നേഹം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ പിൻപറ്റിക്കൊണ്ടാണ് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തിനധികം ഈ പറഞ്ഞ പ്രവൃത്തികൾ പലതും ചെയ്യുന്ന അവർ വരെ അംഗീകരിക്കുന്ന ഗസ്സാലി, ഇമാം ഗസ്സാലി എന്ന് ഇവർ വിശദീകരിക്കുന്ന ഹയാ ഉലുമുദ്ദീന്റെ കർത്താവായ ഗസ്സാലി, അദ്ദേഹം പറഞ്ഞതായി കാണാം ഖബറിനെ ചുംബിക്കുന്നതും അതിനെ തൊട്ടുമുത്തുന്നതും അതിനോട് ചേർന്ന് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതുമൊക്കെ, ഇന്നഹു മിൻ ആദതിൻ നസാറ വൽ യഹൂദ്, യഹൂദ നസാറാക്കളുടെ ആദത്തിൽപ്പെട്ടതാണ് ഈ പറഞ്ഞ സ്വഭാവം എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. ഇമാം അന്നവവി റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറഞ്ഞു, യുക്റഹു മസ്ഹുഹു ബിൽ യദി വ തഖ്ബീലുഹു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അത് കൈകൊണ്ട് തടവുന്നതും റസൂലുള്ളയുടെ ഖബർ ചുംബിക്കുന്നതും അതെല്ലാം വെറുക്കപ്പെട്ട കാര്യങ്ങളാണ്. ബലിൽ അദബു അൻ യബ്തഇദ മിൻഹു കമാ യബ്തഇദ മിൻഹു ലൗ ഹദറ ഫീ ഹയാതിഹി, മറിച്ച് അതിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുന്നതാണ് അവന്റെ മേൽ ബാധ്യതയായിട്ടുള്ള അദബ്. റസൂലുള്ള ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ ഇവൻ അള്ളാഹുവിന്റെ റസൂലിനെ കണ്ടുകഴിഞ്ഞാൽ നേരെ പോയി നബിയെ കെട്ടിപ്പിടിക്കാനും നബിയെ പോയി ചുംബിക്കാനും തയ്യാറാവോ? ഇല്ല. മറിച്ച് റസൂലുള്ളയുടെ മുൻപിൽ അദബിൽ നിൽക്കുന്നത് പോലെ തന്നെ ഖബറിന്റെ അരികിൽ ഈ അദബ് പാലിക്കണം. ഖബറിനെ പോയി ചുംബിക്കുക എന്നതിൽ പ്രത്യേകിച്ചൊരു ഇബാദത്തില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായി കാണാം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തെറ്റായ തബറുക്കിൽ പെട്ടതാണ് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ കുറേ നേരം പോയി ഇരിക്കുക എന്നുള്ളത്. അവിടെ പോയാൽ കാണാം, മസ്ജിദ് നബിയിൽ ഖബറിന്റെ ചുറ്റുഭാഗത്തായി അവിടെ തമ്പടിച്ചിരിക്കുന്ന ആളുകളെ പോലെ കുറച്ച് ആൾക്കാരെ കാണാം. അവരെങ്ങനെ അതിലോട്ട് മാറിക്കൊടുക്കൂല, അവിടെ തന്നെ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അരികിൽ തന്നെ കൂടിയിരുന്നു കൊണ്ട് പ്രത്യേകിച്ചൊരു ഇബാദത്ത് പ്രതീക്ഷിക്കുക എന്നതിന് യാതൊരു തെളിവുമില്ല. അതല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഖുർആൻ ഓതുന്നതിനോ അവിടെ ഇരുന്ന് ദിക്ർ ചൊല്ലുന്നതിനോ പ്രത്യേക പ്രതിഫലമില്ല. അവിടെ കൂടുതൽ നേരം നിൽക്കുന്നതിന് പ്രതിഫലമില്ല. അതല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ഖബർ കണ്ടു കഴിഞ്ഞാൽ ചില ആളുകൾ തൗബ ഒന്നുകൂടി പുതുക്കും, ഇനി ഞാൻ തെറ്റൊന്നും ചെയ്യൂല, ഞാനിതായ നബിന്റെ ഖബർ കണ്ട് ഇനി ഞാൻ പുതിയൊരു മനുഷ്യനാണ്, ഞാനിതാ തൗബ പുതുക്കിയിരിക്കുന്നു. അങ്ങനെ അവിടെ നിന്നൊരു പ്രത്യേക തൗബ ചെയ്യുന്നതിനും യാതൊരു തെളിവുമില്ല. ഇതൊക്കെ ആളുകൾ, അവൻ ചിലപ്പോൾ കഅബ കണ്ടിട്ടായിരിക്കും വരുന്നത്. കഅബന്റെ അടുക്കുന്നവന് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് അവന്റെ ഖിബലയാണ്, അത് അവന്റെ ഖിബലയാണ്. ഇതിന്റെ അർത്ഥത്തിന് കഅബന്റെ അവിടെ പോയി ഇതൊക്കെ ചെയ്യണമെന്നല്ല, മറിച്ച് അവിടെ ഉണ്ടാകാത്തത് പോലും ആളുകൾക്ക് ചിലർക്ക് റസൂലുള്ളാഹിയുടെ ഖബറിന്റെ അരികിൽ ഉണ്ടാവുക എന്നത് ഗുരുതരമായ തെറ്റാണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തബറുക്കിൽ പെട്ടതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളുമായി തബറുക്ക് എടുക്കാനുള്ളത്. ഇത് ഇന്ന് ചിലപ്പോൾ ഇത് പതുക്കെ പതുക്കെ തൗഹീദുള്ള ആളുകളാണ് എന്ന് പറയുന്നവരിലേക്ക് വരെ ഇപ്പോൾ പിന്നെ അവ്യക്തമായ രൂപങ്ങളിൽ കരുപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഇബാദത്തിന് പ്രത്യേകം പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അതെ, അവിടെ പോയി പ്രത്യേക ഇബാദത്തിന് പ്രതിഫലമുണ്ട്. ഉദാഹരണത്തിന് മസ്ജിദു ഖുബ, അവിടെ നിസ്കരിക്കുന്നതിന് പ്രത്യേക പ്രതിഫലമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മദീനയിൽ പോയാൽ ഒരാൾ മസ്ജിദു ഖുബയിലേക്ക് പ്രത്യേകം ഉദ്ദേശിച്ചുകൊണ്ട് പോയാൽ അവന് അതിൽ പ്രതിഫലമുണ്ട്, തെറ്റില്ല. കാരണം എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രത്യേകം ഇബാദത്ത് ചെയ്യുന്നതിന് പ്രതിഫലം കാണുകയും അത് റസൂലുള്ള സഹാബികളോട് പ്രത്യേകമായി കൽപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂല് പ്രത്യേകമായി ഇബാദത്ത് പ്രതീക്ഷിച്ചുകൊണ്ട് പോയ സ്ഥലങ്ങൾ, അത്തരം സ്ഥലങ്ങളിൽ ഇബാദത്ത് ഉദ്ദേശിച്ചു പോകാവുന്നതാണ്. എന്നാൽ അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സന്ദർഭവശാൽ അവിടുന്ന് നിസ്കരിച്ച സ്ഥലങ്ങളുണ്ട്. ഒരു യാത്രക്കിടയിലോ മറ്റെന്തെങ്കിലും സാഹചര്യങ്ങളിലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിപ്പെട്ട് നിസ്കരിച്ച സ്ഥലങ്ങൾ, അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും പിൽക്കാലഘട്ടത്തിൽ മസ്ജിദുകൾ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു മക്കയുടെ ചുറ്റുവട്ടങ്ങളിൽ, ഹറമിന്റെ ചുറ്റുപരിസരങ്ങളിൽ ഉള്ള മസ്ജിദുകളിൽ മിക്കതിനും ഇങ്ങനെ എന്തെങ്കിലും ചരിത്രം ഉണ്ടാവും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച സ്ഥലമോ, അതല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട് നിന്നിരുന്ന സ്ഥലമോ, അതല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ചരിത്രം പല മസ്ജിദുകളുമായി ബന്ധപ്പെട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് അവിടെ ആ മസ്ജിദുകൾ അങ്ങനെ വന്നു എന്ന് മാത്രം, ആ മസ്ജിദുകളിൽ പ്രത്യേക പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പോവുക എന്നത് തെറ്റായ തബറൂക്കിൽപ്പെട്ടതാണ്, അത് വിലക്കപ്പെട്ടതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ മഅറൂർ ഇബ്നു സുവൈദ് എന്ന താബിഈ അദ്ദേഹം പറയാൻ, റസൂലുള്ളാഹി ഉമർ ഇബ്നുൽ ഖത്താബിനോടൊപ്പം ഞങ്ങൾ ഒരിക്കൽ ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ യാത്രയിൽ ഞങ്ങൾ ഒരു മസ്ജിദ് കണ്ടു. ഫബ്തദറഹു അന്നാസു യുസല്ലൂന ഫീ, അങ്ങനെ ജനങ്ങൾ അവിടെ കൊണ്ട് നിസ്കരിക്കുന്നതിന് വേണ്ടി ധൃതി കൂട്ടി പോകുന്നു. ഫഖാല ഉമർ മാ ശാനുഹും, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് ഇവരിങ്ങനെ തിരക്കുകൂട്ടി ആ മസ്ജിദിലേക്ക് ഇങ്ങനെ ധൃതി പിടിച്ചു പോകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ആരോ പറഞ്ഞു, ഹാദാ മസ്ജിദുൻ സല്ലാ ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി നിസ്കരിച്ച മസ്ജിദാണ്, അതുകൊണ്ട് അവിടെ നിസ്കരിക്കാൻ വേണ്ടി പോവാൻ. ഫഖാല ഉമർ, അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇന്നമ ഹലക മൻ കാന ഖബ്ലകും ബിത്തിബാഇഹിം മിസ്ല ഹാദാ, നിങ്ങൾക്ക് മുൻപുള്ളവർ പിഴച്ചുപോയത് ഇത്തരം കാര്യങ്ങളിൽ ഉള്ള ഈ രൂപത്തിൽ പിൻപറ്റിയത് കൊണ്ടാണ്, അവരുടെ നബിമാരെ ഈ രൂപത്തിൽ പിൻപറ്റിയത് കൊണ്ടാണ്. ഹത്ത അഹദസൂഹ ബിഅൻ, അങ്ങനെ അവർ അവരുടെ നബിമാർ ഇരുന്ന സ്ഥലം, അവരെ നബിമാര് നിന്ന സ്ഥലം, അവരെ നബിമാർ കിടന്ന സ്ഥലം, അവരെ നബിമാർ ഇബാദത്ത് ചെയ്ത സ്ഥലം, അവരെ നബിമാർ നിസ്കരിച്ച സ്ഥലം, ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾക്കും പ്രത്യേക പ്രതിഫലം കണ്ട് അങ്ങനെ അങ്ങനെ അവർ നസാറാക്കളുടെ ആരാധനാ കേന്ദ്രങ്ങൾ പോലെ കനീസകൾ നിർമ്മിച്ചുണ്ടാക്കി. അങ്ങനെയാണ് അവർ പഴച്ചത്. അതുകൊണ്ട് ഫമൻ അറദത് ലഹു ഫീഹി സലാത്തുൻ ഫലിയുസല്ലി, ആർക്കെങ്കിലും ആ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിസ്കരിക്കേണ്ടി വന്നാൽ അവിടെ കയറി നിസ്കരിക്കുക. وَمَنْ لَمْ تَعْرِضْ لَهُ فِيهِ صَلَاةٌ فَلْيَمْضِ, യാത്രക്കിടെ നിസ്കരിക്കേണ്ട ആവശ്യം ആ മസ്ജിദിന്റെ അരികിൽ എത്തുന്ന സമയത്ത് പ്രത്യേകിച്ച് ഉണ്ടായിട്ടില്ലെങ്കിൽ അവൻ അവന്റെ യാത്ര തുടരട്ടെ. ഇത് നബി നിസ്കരിച്ച മസ്ജിദാണല്ലോ, അതുകൊണ്ട് അവിടെ നിന്ന് പോയി നിസ്കരിക്കുക എന്ന രൂപത്തിൽ റസൂലുള്ളാഹി നിസ്കരിച്ച മസ്ജിദുകൾ എന്ന പ്രത്യേകത കണ്ടുകൊണ്ട് ഏതെങ്കിലും മസ്ജിദിൽ പോയി, നബി പ്രത്യേകത കാണാത്ത മസ്ജിദിൽ പോയി നിസ്കരിക്കുക എന്നത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇലക്കിയതായി കാണും. അദ്ദേഹം പറഞ്ഞത് എന്താ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് മുൻപുള്ള സമൂഹം നശിച്ചത് എന്നാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ തൗഹീദ് ഉള്ളവരാണ് എന്ന് പറയുന്നത്, എല്ലാ ശബ്ദം പറഞ്ഞു കേൾക്കുന്നുണ്ടോ, ഇന്നത്തെ കാലഘട്ടത്തിൽ തൗഹീദ് ഉള്ളവരാണ് എന്ന് പറയുന്നവരിൽ പോലും ചിലർ പിന്നെ മക്കയിലും മദീനയിലും പോയി പോകുമ്പോ തന്നെ പരസ്യത്തിൽ എന്താ ഉള്ളത്, ചരിത്ര സ്ഥലങ്ങളിലൂടെ ഉള്ള സന്ദർശനം, ചരിത്ര സ്ഥലങ്ങളിലേക്ക് പ്രവേശനം, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നിസ്കരിച്ച മസ്ജിദ് എന്നിട്ട് ഒരു ദിവസം അതിനായിട്ട് തന്നെ മാറ്റി വെക്കും. മക്കയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നബിനെ ജിന്നുകൾ സന്ദർശിച്ച മസ്ജിദാണ്, അവിടെ പോയി ദുഹർ നിസ്കരിക്കുക. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത നിസ്കാരം നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യാത്രക്കിടെ ഇരുന്ന സ്ഥലം, അവിടെ ഒരു രണ്ടരക്കാത്ത നിസ്കാരം. ഇങ്ങനെ ഓരോ മസ്ജിദും പ്രത്യേകം പ്രത്യേകം സന്ദർശിക്കാൻ ഒരു തെളിവില്ല. അങ്ങനെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പ്രതിഫലം പറഞ്ഞിട്ടില്ലാത്ത മസ്ജിദുകളിലേക്ക് ഇബാദത്തിന്റെ ഉദ്ദേശത്തോടുകൂടി യാത്ര പോവുക എന്നത് വിലക്കപ്പെട്ട കാര്യമാണ് എന്ന് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഈ സംഭവത്തിൽ നിന്ന് കാണാൻ സാധിക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത കൽപ്പിക്കാത്ത മസ്ജിദുകളിൽ പോയി ഇങ്ങനെ നിസ്കരിക്കരുത്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങൾപ്പെട്ടതാണ്, വലിയ ഫിത്നകളിൽ ഒന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ പോയി സന്ദർശിക്കാനുള്ളത്. ഇറാ ഗുഹന്റെ അവിടെ പോവുക, സൗർഗുഹയിൽ പോവുക, സൗർഗുഹേന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് ഒളിച്ചിരുന്ന സ്ഥലം, അങ്ങനെ അവിടുത്തെ മണ്ണ് നോക്കുക, അവിടുത്തെ പാറ നോക്കുക, അതൊക്കെ ഇങ്ങനെ കണ്ട് ഏയ് ഭയങ്കര ഇമാം വർദ്ധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് തിരിച്ചു വരാം. ആരത് ചെയ്യുന്നത്? തൗഹീദ് ഉള്ളവരാണെന്ന് പറയുന്ന ആൾക്കാരാണ്. അതാണ് ഏറ്റവും സങ്കടകരമായത്. അള്ളാഹു അല കണ്ടിട്ട് തോന്നുന്ന ഇത് ഖുറാഫികളെ പഠിപ്പിച്ചു കൊടുത്തത് തൗഹീദുള്ള ആൾക്കാർ പറയുന്ന ആൾക്കാരാണ്. അവരാണ് തുടങ്ങിയത് ചരിത്രഭൂമികളുടെ യാത്ര എന്ന് പറഞ്ഞിട്ട്. ഇങ്ങനെ ചരിത്രഭൂമികളുടെ യാത്ര ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹം വിശദീകരിച്ചതായി കാണാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ അവിടത്തേക്ക് ജിബ്രീൽ വന്ന് സന്ദേശം നൽകിയതിനു ശേഷം അള്ളാഹുവിന്റെ റസൂലോ സഹാബത്തോ ഹിറാ ഗുഹയിൽ പിന്നീട് ഒരിക്കലെങ്കിലും സന്ദർശിച്ച ഒരു സംഭവം ഉത്തരപ്പെട്ടിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജീവിതത്തിൽ ഈ രൂപത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോവാന്നുള്ളത് പണ്ഡിതന്മാർ വിലക്കിയതായി കാണാം. സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹു തആല അദ്ദേഹം മസ്ജിദുൽ അഖ്സ സന്ദർശിച്ച സന്ദർഭത്തിൽ മസ്ജിദുൽ അഖ്സയിൽ കയറി നിസ്കരിച്ചു എന്നല്ലാതെ വേറെ എവിടെയും പോയില്ല, വേറെ എവിടെയും പോയില്ല. ഇപ്പൊ ആളുകൾ മസ്ജിദുൽ അഖ്സയിലേക്കും ഇസ്രായേലിലേക്ക് അതുപോലെ തന്നെ ജോർദാനിലേക്ക് ഫലസ്തീനിലേക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കാണിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നിന്നാണ് ഇസ്രായേൽ കെട്ടിയത്, ഇവിടെയാണ് ബുറാക്കിനെ കെട്ടിയത്. ഇതിന് പലതിലും അടിസ്ഥാനം പോലും ഉണ്ടാവില്ല, പലതും അങ്ങനെ ആൾക്കാരങ്ങനെ പറയുന്നു എന്ന് മാത്രം. പോയി പോയി ചില ആളുകൾ റസൂൽ നബിമാരുടെ ഖബർ എന്ന പേരിൽ ആ നാട്ടുകാർ കൊണ്ട് നടക്കുന്ന ജാറങ്ങളിലേക്ക് വരെ ആളുകളെ കൊണ്ടുപോയി കാണിക്കാൻ, ഇത് ഹൂദ് നബിന്റെ ഖബറാണ്, ഇത് സാദി നബിന്റെ ഖബറാണ്, ഇത് മറ്റവരെ ഖബറാണ്. എന്താണ് ഈ പറഞ്ഞ ഈ രൂപത്തിലൂടെയാണ് മുൻഗാമികളിലേക്ക് ശിർക്ക് വന്നെത്തിയത് എന്നത് തൗഹീദുള്ളവർ ഗൗരവത്തിൽ ചിന്തിച്ചിട്ടില്ലെങ്കിൽ സുബ്ഹാനല്ലാഹ് എവിടേക്കാണിത് പോവുക? അതേപോലെ ആളുകൾ കഷ്ടപ്പെട്ട് വയസ്സായ സ്ത്രീകളും വയസ്സായ പുരുഷന്മാരും ഹിറാ ഗുഹ മേലക്ക് വരെ കയറുകയാണ്. അത് കാണാതെ പോയാൽ എന്തോ ഒരു കുറവുള്ള പോലെയാണ്. അവിടെ കുറച്ചാലും പോയിട്ട് ഹിറാ ഗുഹ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ, സൗർഗുഹ ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവുള്ളത് പോലെയാണ്. ഈ രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേപോലെ തന്നെ അവിടെ ചില മ്യൂസിയങ്ങൾ ഇപ്പോൾ തുടങ്ങി വെക്കുന്ന കാര്യങ്ങളിലൊന്നാണത്. മ്യൂസിയങ്ങൾ പണ്ഡിതന്മാരിൽ പലരും അത് വിലക്കിയതായി കാണാം. അള്ളാഹുവിന്റെ റസൂൽ ജീവിച്ച റൂം അതുപോലുള്ള റൂം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ചെരുപ്പ് അതുപോലുള്ള ചെരുപ്പ്, ഇങ്ങനെ മ്യൂസിയം പരിപാടി സഹാബികൾ ആരും അത് കാണിച്ചിട്ടില്ല, ഒരാൾ പോലും അത് പഠിപ്പിച്ചില്ല. അതിനെന്തെങ്കിലും ഉപകാരം ഉണ്ടായിരുന്നെങ്കിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹു തആല അദ്ദേഹം വിശദീകരിച്ചതുപോലെ ലൗ കാന ഖൈറൻ ലശബഖൂനാ ഇലൈ, ആ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു നന്മ ഉണ്ടായിരുന്നെങ്കിൽ സഹാബികൾ നമ്മെ അതിലേക്ക് മുൻകടക്കുമായി, നമ്മളെക്കാൾ മുൻപ് അവരത് ചെയ്യുമായിരുന്നു. അവരത് ചെയ്തിട്ടില്ല. ഉസൈമിയ പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പോലും നോക്കണം, അവിടത്തേക്ക് നുബുവത്ത് ലഭിച്ചത് ഹിറാ ഗുഹയിലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പോലും അവിടുത്തെ വഹി ലഭിച്ചതിന് ശേഷം ഒരിക്കൽ പോലും എനിക്ക് വഹി കിട്ടിയത് വിടാലോ ഒന്ന് പോയി സന്ദർശിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് 23 വർഷക്കാലത്തിനിടക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹ പിന്നീട് ഒരിക്കൽ സന്ദർശിച്ചത് ഹദീസിൽ എവിടെയും വന്നിട്ടില്ല. എത്ര തവണ 13 കൊല്ലം റസൂൽ മക്കയിൽ ജീവിച്ചിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതെങ്കിലും ഒരു സമയത്ത് ഹിറാ ഗുഹയിലാണ് എനിക്ക് വഹി കിട്ടിയതെന്ന് പറയുമ്പോൾ ഇത് കേട്ട അബൂബക്കർ സിദ്ദീഖോ ഉമർ ഇബ്നു ഖത്താബോ സഹാബിമാരിൽപ്പെട്ട മറ്റാരെങ്കിലുമോ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ കിട്ടിയ ശരലിൽ നിന്ന് പോയി കാണണല്ലോ എന്ന കൗതുകത്തിൽ അവരാരെങ്കിലും അവിടെ പോയിട്ടുണ്ടോ? ഒരാളും പോയിട്ടില്ല. പക്ഷേ ഇന്ന് പലപ്പോഴും ഉംറ പാക്കേജുകളുടെ വലിയ ആകർഷണത്തങ്ങളിലൊന്നെന്താ ഇത്തരം സ്ഥലങ്ങളിൽ പോകുന്നുള്ളതാണ്. മാത്രം ഈ സ്ഥലത്ത് മാത്രമാണോ പോകുന്നത്? അല്ല, പിന്നെയോ അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ നാടുകളിലേക്ക് ഇതുപോലെ പോകുന്ന ആളുകളെ കാണാം. ഉദാഹരണത്തിന് മദീനയ്ക്ക് കുറച്ചപ്പുറത്താണ് സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ സമൂഹത്തിന്റെ നാടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഒരിക്കൽ പോലും ഖുർആൻ ഇപ്പറഞ്ഞ ആയത്തൊക്കെ അവതരിപ്പിച്ചു ഒന്ന് ഒരിക്കലെങ്കിലും നമുക്കൊന്ന് സാലിഹ് നബിന്റെ സമൂഹത്തിന്റെ അവസ്ഥ ഒന്ന് കാണാൻ പോവാ എന്ന് പറഞ്ഞ് എന്നെങ്കിലും ഒരു ദിവസം പോയത് ചരിത്രത്തിലുണ്ടോ? ഒരൊറ്റ ദിവസം പോലും ഇല്ല. പോയ സന്ദർഭമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ യാത്രക്കിടെ സാലിഹ് നബിയുടെ നാട്ടിലൂടെ യാത്ര പോയി. ആ സന്ദർഭത്തിൽ സഹാബികൾ പറയും, അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ മേൽമുണ്ട്, അവിടുത്തെ തലയിലൂടെ ധരിക്കുന്ന അവിടുത്തെ മേൽമുണ്ട് അത് നബി ഇങ്ങനെ ഇടുകയും റസൂൽ തല താഴ്ത്തി ഒട്ടകത്തിനോട് ചേർന്ന രൂപത്തിൽ, ഒട്ടകത്തിനോട് അടുത്ത് നിൽക്കുന്ന രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല താഴ്ത്തിക്കൊണ്ടാണ് ഒട്ടകത്തെയും വേഗതയിൽ പായിച്ചുകൊണ്ടാണ് നാട് കടന്നുപോയത്. എന്നിട്ട് റസൂൽ ചില ഹദീസുകൾ കാണാം, നിങ്ങൾ ആ നാടുകളിലൂടെ പോകുന്ന സന്ദർഭത്തിൽ കരയണം, അള്ളാഹുവിന്റെ ജനത അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ ആ നാട്ടുകാരെ ഓർത്തുകൊണ്ട്. അത്തരം സ്ഥലങ്ങളിൽ പോയിട്ട് ആളുകൾ ചെയ്യുന്നത് എന്താണ്? ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ പോയ പോലെയാണ്. ചില ആൾക്കാർ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അദ്ദേഹത്തിന്റെ സമൂഹത്തിന് ശിക്ഷ ഇറങ്ങിയ ലൂത്ത് നബിയുടെ നാട്ടിൽ പോയിട്ട് ചാവുകടലിൽ ഇങ്ങനെ കിടന്നിട്ട് വീഡിയോ എടുക്കുക, അതിങ്ങനെ ഫോട്ടോ എടുക്കുക, എന്നിട്ട് സന്തോഷിക്കുക, എന്തോ ടൂറിസ്റ്റ് പ്ലേസിൽ പോയതുപോലെ. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ നാടാണിത്. ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ പേടിയോടുകൂടിയല്ലാതെ അവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല എന്നാണ് റസൂൽ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആളുകൾ ഇതൊരു ടൂറ് പോലെ കണക്കാക്കി ഇത്തരം സ്ഥലങ്ങളിൽ പോവാ. ഇതിനൊന്നും യാതൊരു പ്രതിഫലവും ഇസ്ലാമിൽ വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രമല്ല, ഇപ്പറഞ്ഞ പല പ്രവർത്തനങ്ങളും ഒരു തലമുറ അങ്ങ് കഴിഞ്ഞാൽ ചിലപ്പോൾ പിന്നീട് ഷിർക്കിലേക്ക് തിരിച്ചു പോകാനുള്ള വഴിയായേക്കാം. ഇപ്പൊ തന്നെ അത് സംഭവിക്കുന്നുണ്ട് എന്നാണ് പോകുന്ന ഈ പറഞ്ഞ ഗ്രൂപ്പുകൾ ചിലതിൽ പോകുന്ന ആൾക്കാർ ചിലർ പറയാൻ വന്ന കൂട്ടത്തിൽ ഒരുത്തൻ ഇങ്ങനെയുള്ള സ്ഥലത്തെത്തിയപ്പോ അവിടെ പോയ പ്രാർത്ഥന, അവിടെ പോയി നിസ്കാരം, അവിടെ പോയപ്പോ ഇപ്പുറത്ത് ഹൂദ് നബിന്റെ ഖബർ ഉണ്ട്, അതൊന്ന് സിയാർത്ത് ചെയ്ത് വരാം. ഹൂദ് നബിന്റെ ഖബറാണ് അതെന്ന് യാതൊരു ഉറപ്പില്ല. നബിമാരിൽ ഒരാളുടെ ഈ ഖബർ അള്ളാഹുന്റെ റസൂലിന്റെ ഖബറല്ലാതെ ഉറപ്പ് പറയാവുന്ന ഖബറുകളേ ഇല്ല. കഴിഞ്ഞ ദർസുകളിൽ ഒന്നിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയതുപോലെ സഹാബികൾ നബിമാരുടെ മയ്യത്തുകളിൽ ഒന്ന് ലഭിച്ചു എന്ന് തോന്നിയപ്പോൾ തന്നെ അത് ചെയ്തത് എന്താണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്താ, ജനങ്ങൾക്കാർക്കും മനസ്സിലാകാൻ പറ്റാത്ത രൂപത്തിൽ 13 ഖബറങ്ങ് കുഴിച്ചു, എന്നിട്ട് രാത്രി പോയിട്ട് അതിലൊരു ഖബറിൽ അദ്ദേഹത്തെ മറമാടി എല്ലാ ഖബറും ഒരുപോലെ അങ്ങ് മൂടി. ഏത് ഖബറിലാന്ന് ആൾക്കാരോട് ആരോടും പറഞ്ഞില്ല. നോക്കണം, സഹാബികൾ നബി ഒരു നബിയാണ് എന്ന് അവർക്ക് ഏതാണ്ട് ഉറപ്പു ലഭിച്ച ഒരു മനുഷ്യന്റെ കാര്യത്തിൽ അവർ ചെയ്ത രൂപമാണിത്. എന്നാൽ ഇന്ന് ആളുകൾ കാലകീലകളുടെ പേരിൽ ഇത്തരം ഖബറുകളുടെ അരികിൽ പോവുക, തബറുക്ക് എടുക്കുക, സിയാറത്ത് എടുത്ത അതിന് പ്രതിഫലമുണ്ടെന്ന് വിചാരിക്കുക, ഇതൊരു ബിസിനസ്സായി ഇപ്പൊ മാറിയിട്ടുണ്ട്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക, അതിന് പുറത്തേക്ക് പോകരുത്. സലഫികളായ ആളുകളിൽ തന്നെ പലപ്പോഴും ചിലരെങ്കിലും ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോയാൽ ഇവിടേക്കൊക്കെ പോകുന്നത് കാണാം. ഒരു ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഇങ്ങോട്ട് യാത്ര പോകും, എന്നിട്ട് ആ സ്ഥലങ്ങളിൽ പോയി ചുറ്റിയടിച്ചു വരുന്നത് കാണാം. അത് ഒഴിവാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ കാര്യങ്ങളിൽ പെട്ടതാണ്. അള്ളാഹുവിന്റെ ശിക്ഷ ഇറങ്ങിയ നാടുകളിലേക്ക് ഈ രൂപത്തിൽ യാത്ര ചെയ്യുക എന്നത് പാടില്ലാത്ത കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷെ നാളെ ഒരു തലമുറക്ക് തിരിച്ചറിയാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ ശിർക്ക് പറ്റില്ല എന്ന് വന്നേക്കാം, പക്ഷെ അടുത്ത ഒരു തലമുറക്ക് ചിലപ്പോൾ അതിലൂടെ ശിർക്ക് സംഭവിച്ചേക്കാം. ഈ മ്യൂസിയം എന്ന് പറഞ്ഞിട്ട് കൊണ്ടു നടക്കുന്ന സാധനങ്ങളിൽ എത്ര കാര്യങ്ങളാണ് പിൽക്കാലത്ത് ആരാധിക്കപ്പെട്ടത്. നമ്മളെ നാട്ടിലുണ്ട് ഇതിന് ഉദാഹരണം. തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിക്ക് മുന്നിൽ ഒരു പിന്നെ മാതാവിന്റെ പ്രതിമ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒരു ശില്പം ഉണ്ടാക്കി വെച്ചതാണ്. അത് ഒരു റൗണ്ട് എബൌട്ടിന് വേണ്ടി ഉണ്ടാക്കി വെച്ചതാണ്. ഏതോ ഒരു സ്ത്രീ ഒരിക്കൽ അവിടെ കൂടെ പോകുന്നതിനിടയിൽ ആശുപത്രിയിൽ മോൾക്ക് സുഖമില്ലാതെ കിടക്കുന്നുണ്ടപ്പോ മുന്നിൽ ഒരു വിഗ്രഹം കണ്ടപ്പോ അതിന്റെ മുന്നിൽ പോയൊരു മെഴുകുതിരി അങ്ങ് കത്തിച്ചു. 2-3 ദിവസം കഴിയുമ്പോൾ കുട്ടിക്ക് സുഖമായി. അതോടുകൂടി പിന്നെ ആശുപത്രി വരുന്ന ആൾക്കാരെ കുറിച്ച് അടങ്ങുപോലെ ഇപ്പൊ അതിൽ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമായി മാറി. നാട്ടിന് ചില സ്ഥലത്തുണ്ടാവില്ലേ ഭംഗിക്കും വേണ്ടി ഉണ്ടാക്കിയേക്കുന്ന ശില്പാണ് അത്. നമ്മുടെ നോക്കൂ, ഉണ്ടാക്കിയിട്ടാകെ കുറച്ച് കാലായിട്ടുള്ളൂ. ശിർക്ക് സമൂഹത്തിലേക്ക് വളർന്നു വരുന്നത് ഈ രൂപത്തിലാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നമ്മളൊരു അലസത കാണിക്കരുത്, അതിൽ നമ്മളൊരു അശ്രദ്ധ കാണിക്കരുത്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം സ്ഥലങ്ങളിലേക്ക് പോകുന്നത് നമ്മൾ ഒഴിവാക്കണം. അത് വിലക്കപ്പെടേണ്ട കാര്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വിലക്കപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ തബറുക്കിൽ അല്ലെങ്കിൽ സ്വഹാബികളിൽ നിന്ന് മാതൃകയില്ലാത്ത തബറുക്കിൽ പെട്ടതാണ് സാലിഹീങ്ങളെ കൊണ്ട് തബറുക്ക് കൊടുക്കല്. റസൂലുള്ളാഹിന്റെ തബറുക്കിനെ ഖിയാസാക്കിക്കൊണ്ട് അതിലേക്ക് താരതമ്യം ചെയ്തുകൊണ്ട് ചില ആളുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ തബറുക്ക് എടുക്കുന്നത് പോലെ സാലിഹീങ്ങളുടെ തബറുക്ക് എടുക്കുന്നത് കാണാം. എങ്ങനെ അവരെ തബറുക്ക് എടുക്കുക? അവരെ പിന്നെ തൊട്ടുമുത്തിയിട്ടും അതുപോലെ അവരെ കെട്ടിപ്പിടിച്ചിട്ട് അതിന് തബറുക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ അവരെ നോക്കിയിട്ട് തബറുക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്. അവരെ വസ്ത്രം വാങ്ങിച്ചിട്ട് തങ്ങന്മാരെ, അതുപോലെ തന്നെ മുസ്ലിയാക്കന്മാരായ ആളുകൾ അവരുടെ വസ്ത്രം കൊണ്ട് തബറുക്ക് എടുക്കുന്ന ആളുകളുണ്ട്. ഈ അടുത്ത് ഇതുപോലെ തങ്ങന്മാരായി തങ്ങൾ എന്ന പേരിൽ ഇരിക്കുന്ന ആളുകളിൽ ഒരാളുടെ അരികിൽ ഒരു ചങ്ങാതി ഇതേപോലെ കുറെ ദൂരത്തു നിന്ന് വന്നാൽ തബറുക്ക് എടുക്കാൻ വേണ്ടി വന്നിട്ട് അവസാനം കൊടുക്കാൻ വസ്ത്രമില്ല എന്നിട്ട് അയാളുടെ അടിവസ്ത്രം കൊടുത്തു ഞാൻ. ഉണ്ടായ സംഭവമാണത്. സുബ്ഹാനല്ലാഹ്, ആളുകൾ എവിടേക്കാണ് എത്തിപ്പെടുന്നത് ആലോചിച്ച് നോക്ക് നിങ്ങൾ. തബറുക്ക് എടുക്കുന്ന ഏതിൽ നിന്ന് മനുഷ്യൻ അറപ്പോടുകൂടി കാണേണ്ട ഒരു വസ്ത്രം, അതിൽ നിന്ന് വരെ ആളുകൾ തബറുക്ക് എടുക്കുന്ന തമാശക്ക് ഉണ്ടാക്കി പറഞ്ഞൊരു കഥയല്ല. നോക്കൂ നിങ്ങൾ, ജനങ്ങൾ എവിടെയാണ് എത്തിപ്പെടുന്നത് ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തബറുക്ക് എടുത്തതുപോലെ സാലിഹീങ്ങളുടെ തബറുക്ക് എടുക്കുക എന്ന പേരിൽ അവരെ തൊട്ടുമുത്തിക്കൊണ്ടും അവരെ അവരുടെ മയ്യത്തിനെ ചുംബിച്ചുകൊണ്ട് തബറുക്ക് എടുക്കുന്ന ആൾക്കാരെ കാണാം. അതുപോലെ അവരുപയോഗിച്ച വസ്ത്രങ്ങൾ മറ്റുമൊക്കെ തബറുക്ക് എടുക്കുന്ന ആളുകളെ കാണാം. ഈ പറഞ്ഞതെല്ലാം തെറ്റായ തബറുക്കിൽപ്പെട്ടതാണ്. ജനങ്ങൾക്കിടയിൽ തബറുക്കിന്റെ തെറ്റായ വകഭേദങ്ങൾ വർദ്ധിക്കാനുള്ള പ്രധാന കാരണം അറിവില്ലായ്മയാണ്, ജഹലാണ്. ഷിർക്കിന്റെ വഴികളിൽ മിക്കതും ആളുകൾക്കിടയിൽ കടന്നു വരാനുള്ള കാരണം അറിവില്ലായ്മയാണ്. അതുകൊണ്ട് നമ്മൾ സഹോദരങ്ങളെ ഈ പറഞ്ഞ കാര്യം ഗൗരവത്തിലെടുക്കണം. നമ്മൾ ആരും വെറുതെ ഇരിക്കരുത്. നമുക്ക് സാധിക്കുന്ന പണി എന്താണോ എടുക്കണം. തൗഹീദ് പ്രചരിപ്പിക്കുന്നതിൽ നമുക്ക് സാധിക്കുന്നത് എന്താണോ അത് നമ്മൾ ചെയ്യണം. മിണ്ടാതിരിക്കരുത്, അനങ്ങാതിരിക്കരുത്. ഒരു കൈവിരൽ കൊണ്ട് അനേകം നന്മകൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ചെറിയൊരു ഒരു ക്ലിക്ക് അമർത്തിയാമേ, മൊബൈലും ഒരു കുത്തൽ കുത്തിയാൽ മതി, അവൻ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ഒരു നന്മ എത്തിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ സഹോദരങ്ങൾ നമ്മൾ മടിഞ്ഞിരിക്കരുത്. തൗഹീദ് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. സാധിക്കുന്ന രൂപത്തിൽ നിങ്ങൾ പ്രസംഗിക്കണ്ട, നിങ്ങൾ എഴുതണ്ട, എഴുതിയ ആൾക്കാരുടെ എന്തെങ്കിലും നിങ്ങൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയെങ്കിലും ചെയ്യണം. ജനങ്ങൾക്ക് അറിവില്ലായ്മ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ തൗഹീദി പ്രബോധനം എന്ന് നമ്മുടെ ഒന്നാമത്തെ വിഷയമാണ്. വേറെ എന്തും പറയുന്നതിനേക്കാൾ ഗൗരവത്തിൽ പറയേണ്ടത് തൗഹീദാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഇന്നമ തുൻഖദു ഉറൽ ഇസ്ലാമി ഉർവതൻ ഉർവതൻ ഇദ നശഅ ഫിൽ ഇസ്ലാമി മൻ ലാ യഅറിഫുൽ ജാഹിലിയ. ജാഹിലിയ കാലഘട്ടത്തിൽ മക്കയിലെ മുശ്രിക്കുകൾ അവർ വിശ്വസിച്ചിരുന്ന വിശ്വാസം എന്താണ് എന്ന് അറിയാത്ത ഒരു സമൂഹം ജനങ്ങൾക്കിടയിൽ വളർന്നു വന്നാൽ അപ്പോഴാണ് ഇസ്ലാമിന്റെ കണ്ണികൾ ഓരോന്നോരോന്നായി അഴിഞ്ഞഴിഞ്ഞില്ലാതെയാവുക എന്ന് ഉമർ ഇബ്നു ഖത്താബ് പറയുന്നു. ജാഹിലിയത്ത് പഠിക്കണം. ഷിർക്ക് പഠിക്കുന്നതിന് ഇത്രയും ദിവസങ്ങൾ നമ്മൾ ഷിർക്കിന്റെ വഴികൾ മറ്റുമൊക്കെ പഠിച്ചത് എന്തിനാണ്? ഇത് പഠിച്ചാലേ തൗഹീദ് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ചില ആളുകൾ പറയും, നിങ്ങൾ തൗഹീദ് പറഞ്ഞാൽ പോരെ, എന്തിനാ ഇതൊക്കെ പറയുന്നത്? ആളുകൾ തെറ്റിതിരുത്തണ്ടല്ലോ, നന്മ അങ്ങ് പറഞ്ഞാൽ തിന്മ ഇല്ലാതെയായിക്കൊള്ളും എന്ന് പറയുന്ന ആളുകളെ കാണാം. പലപ്പോഴും ജമാഅത്തിന്റെ പേര് പറഞ്ഞ് ഇറങ്ങുന്ന ആളുകളിൽ പലരിലും ഇത് കാണാം. തബ്ലീഗ് ജമാഅത്തിന്റെ ആളുകൾ പലപ്പോഴും പറയുന്ന കാര്യങ്ങളൊന്നെന്താ, അവർ ഉദാഹരണം പറയും. എന്താ ഉദാഹരണം? പ്രകാശം അങ്ങ് വന്നു കഴിഞ്ഞാൽ ഇരുട്ടങ്ങില്ലാതെ ആയിക്കൊള്ളും. എന്താ ഉദാഹരണം? അല്ലാഹുവിന്റെ കിതാബിൽ അല്ലാഹ് പറയും, വൽതകും മിൻകും ഉമ്മ യദഊന ഇലൽ ഖൈർ യഅമറൂന ബിയഅമറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ. നന്മ മാത്രം പറഞ്ഞു കൊടുക്കണമെന്നല്ല, തിന്മ വിരോധിക്കണം. എന്തിനധികം നമ്മുടെ തൗഹീദിന്റെ ഒന്നാമത്തെ കലിമത്ത് ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹാണല്ലോ, അത് തുടങ്ങുന്നത് തന്നെ എതിർത്തുകൊണ്ടാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഒരു ഇലാഹും ഇല്ലാന്നാണ്, അല്ലാഹു അല്ലാതെ. തുടങ്ങുന്നത് തന്നെ മറ്റ് ഇലാഹുകളെ നിഷേധിച്ചുകൊണ്ടാണ്. അത് പഠിച്ച ഒരാൾ എങ്ങനെയാണ് തൗഹീദ് മാത്രം പറഞ്ഞാൽ മതി, ഷിർക്കിനെ കുറിച്ചൊന്നും മിണ്ടണ്ട എന്ന് പറയാൻ സാധിക്കാം? അതുകൊണ്ട് സഹോദരങ്ങളെ, മടുക്കാതെ മടുക്കാതെ നമ്മൾ തൗഹീദ് പഠിപ്പിക്കുകയും ഷിർക്ക് അതിൽ നിന്ന് ജനങ്ങളെ താക്കീത് നൽകുകയും ആളുകൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കണം. അവസാനിപ്പിക്കരുത്, നിർത്തരുത്. നിനക്ക് എന്താണോ കഴിയുന്നത് അങ്ങനെ നീ ചെയ്യാം, നിനക്ക് എന്താണോ സാധിക്കുന്നത് ആ രൂപത്തിൽ നീ അത് പ്രവർത്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തുകയും ശിർക്കിൽ നിന്ന് അതിന്റെ എല്ലാ വഴികളിൽ നിന്നും അകറ്റി നിർത്തുകയും ചെയ്യുമാറാകട്ടെ. മഹാദാ അല്ലാഹു തആല അലം ബിസ്വാബി സല്ലല്ലാഹു വസല്ലം വബാറക അല നബീന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലം. ഇൻഷാ അല്ലാഹ് ഫിഖ്ഹിന്റെ ദർസ് ഉണ്ടാവും.